നിങ്ങളോട് പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്ന ചില വാക്യങ്ങൾ. എല്ലാവരും വേദപുസ്തകമുള്ളവര് അതുമായിട്ടൊന്ന് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 16 മുതൽ ചില വാക്യങ്ങൾ നമ്മുടെ ആധാരമായിട്ട് ഇവിടെ ഒരാൾ വായിക്കുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ കേൾക്കണമെന്ന്. നിങ്ങളോട് സഹതാപം തോന്നണം. കൊടുത്ത് കൃപയാതെ നടക്കണം. വാഹനദൂതന്മാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ശുശ്രൂഷ ഈ കാണവരാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ വിസ്മയം കൂടുതലെ സ്തുതിക്കും. രാത്രി ശരീരത്തിന് സൗഖ്യവും നിങ്ങളുടെ മനസ്സിന് ആശ്വാസവും നിങ്ങളുടെ ആത്മാവിന് ശുദ്ധീകരണവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് മതിയായ നിന്റെ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ചൊല്ലണമേ. ഇന്നിൽ നിന്നെല്ലാം ഞങ്ങൾ പ്രാപിച്ചാൽ നിനക്ക് മടക്കി തരുവാൻ ഞങ്ങളുടെ പക്ഷെ ഒന്നേ ഉള്ളൂ. അത് സ്തുതിയാണ്. അത് നിനക്ക് കരയറ്റുവാൻ നീ സഹായിക്കണം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ അത് ഞങ്ങൾ തന്നെ പുതുജീവൻ പ്രാപിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ പിന്തിരിയുന്നുവെന്നും അറിവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ലേഖഭാഗങ്ങളൊക്കെ വായിച്ചാൽ എനിക്കറിയാം സഭയിൽ വലിയ ഉണർവൊന്നും ഉണ്ടായില്ല. നല്ല തീപ്പൊരി ഇതെന്ന ചില വാക്യങ്ങളൊക്കെ വായിച്ചെങ്കിലേ ആളുകൾക്ക് ഉണർവും പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. ഇത് പരിചയത്തിലെ കുറെ സ്ഥിതിവിവര കണക്കുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തില് വളരെ ചിന്തനീയമായ ചില വാക്യങ്ങൾ ചേർന്ന ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ദൈവത്തിനകത്തു നിന്ന് ഒരു ദൂത് നൽകുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് പ്രതീക്ഷിക്കുമെങ്കിൽ ദൈവം നൽകും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ God's making and Satan's breaking and God's remaking.
Yes.
Praise the Lord.
Amen.
ദൈവം പണിയുന്നു, സാത്താൻ തകർക്കുന്നു, ദൈവം വീണ്ടും പണിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു പ്രോസസ് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ ആദി ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഭാര്യ ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരിക്കലും ഭാര്യ ശൂന്യമായി ദൈവം സൃഷ്ടിക്കാറില്ല. ഒരു സൃഷ്ടിയും ഭാര്യ ശൂന്യമായി ആരും ഉണ്ടാക്കാറില്ല. അത് സൃഷ്ടിക്ക് വന്നതായ ഒരു തകർച്ചയാണ്. അതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ നാളെ ഭാര്യ ശൂന്യമായിരിക്കുന്ന അവസ്ഥയുടെ പിന്നാലെ അന്ധകാരം നിലനിൽക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. വ്യാപരിച്ചിരിക്കുന്നു. എന്നാൽ അത് തുടരുവാൻ ദൈവം സമ്മതിച്ചില്ല. അതിന്റെ മീതെ ഒരു തള്ളക്കോഴി മുത്തകളുടെ മേൽ ഒരുങ്ങിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശൂന്യതകളുടെ മേൽ ചിറങ്ങിരിച്ചു. അതിനുശേഷം ദൈവശബ്ദം മുഴങ്ങി, ലെറ്റ് ദേർ ബി ലൈറ്റ്. നമ്മളൊക്കെ ആണെങ്കിൽ വെളിച്ചം ഉണ്ടാകണമേ എന്ന് പറയുമ്പോ ദൈവം പറയുന്ന ഉണ്ടാകട്ടെ. അത് അധികാരം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അതിനുശേഷം നമ്മൾ കാണുന്നത് സൃഷ്ടികളുടെ വികരണമാണ്. ഈ സൃഷ്ടികളിൽ അതെ ചെറുതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഞാനതിന്റെ വ്യാഖ്യാനങ്ങളിലോട്ടൊന്നും അധികം കടന്നു പോകുന്നില്ല. മുമ്പ് ഏതോ നിലയിൽ ഉണ്ടായിരുന്നത് തകർന്നു പോയത് ദൈവം വീണ്ടും അതിനെ അതെ പുതുക്കി അതെ ആവിർഭവിപ്പിക്കുന്നു എന്നുള്ള സൂചനയോട് കൂടിയാണ് പല വാക്കുകളും ചോദിച്ചിരുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ക്രിസ്തല്ലോ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാദൃശ്യം അല്ലെങ്കിൽ ആത്മഭാവം സ്വർഗത്തിലെ ഒരു അംശവും ഭൂമിയിലെ മണ്ണും ചേർത്ത് അത്ഭുതകരമായി ദൈവം സംയോജിപ്പിച്ച് എന്നെ നിങ്ങളെ സൃഷ്ടിക്കും. നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മളിൽ രണ്ട് വശത്തോട്ടുള്ള പുൽ അല്ലെങ്കിൽ വലിയ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ഒരു ഹെവൻവാർഡ് പുല്ലുണ്ട്. മേലോട്ടൊരു ശക്തി നമ്മൾ വലിക്കുന്നതായി തോന്നുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞാൻ യോഗത്തിന് വരികയൊക്കെ ചെയ്യുന്നു. എന്നാൽ താഴത്തെ മണ്ണിൽ നിന്ന് നമ്മുടെ ശരീരം മറിഞ്ഞതിനാൽ ഡൗൺവേർഡ് പുൾ താഴേക്ക് ഒരു ഉള്ളവരിവുണ്ട്. അതിന് കൂടുതൽ അതെ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് ദൈവകാരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞേറ്റ് ലോകകാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അതെ ദുഷ്ടനായ സാത്താൻ വീണുപോയവരിൽ പ്രധാനിയായ ലൂസിഫർ വഞ്ചിച്ചു. ആ വഞ്ചനയുടെ തുടക്കഥയാണ് മനുഷ്യവർഗത്തിന്റെ കഥ. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ സാത്താന്റെ വഞ്ചന കൊണ്ട് ഈ മനുഷ്യചരിത്രം തീർക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഉച്ചാരകനെ അയക്കുവാൻ ദൈവത്തിന് തിരുമനസ്സായി. ആദവിനെയും ഹവ്വയെയും ശപിച്ച് അവരെ ശാപഭൂമിയിലേക്ക് വിടുമ്പോ അവരെ ശപിച്ച വാക്കുകളിൽ തന്നെ മേഘത്തിന് ചുറ്റും വെള്ളിരേഖ ചിലപ്പോൾ കാണുന്നത് പോലെ ഒരു ചെറിയ വെള്ളിരേഖ ഉണ്ടായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുമെന്ന് ദൈവം അറിയിച്ചു. വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷമാണ്. ഒരു പ്രത്യാശയ്ക്ക് വാഴുന്നെന്ന് ആ വാക്ക് വിളിച്ചു പറയുകയായിരുന്നു. സ്ത്രീയുടെ സന്തതിയായി കാലങ്ങളുടെ തികവിൽ ഒരാൾ വെളിപ്പെടുമെന്ന്, അവൻ സാത്താന്റെ തലയെ ചതയ്ക്കുമെന്ന്. ആദവിന് ഭൗതികൊണ്ട് ദുഃഖമുണ്ടെങ്കിലും ദൈവം പറഞ്ഞ ഈ വാക്കോർക്കുമ്പോൾ അവരുടെ ആദി നടക്കുകയാണ്. അവർക്കൊരു ആശ്വാസം തോന്നുകയാണ്. ഞാനൊരു അപ്പോസ്തല കഥ വായിച്ചിട്ടുണ്ട്. ഹൗവ കുഞ്ഞുങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. സാത്താൻ വഞ്ചിച്ചതും ദൈവം ശപിച്ചതും അതൊന്നും അവരി കണ്ണീരോട് ഇറങ്ങി പോയത്. അവസാനം ദൈവം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ വലയെ ചതിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതും ഒക്കെ ഹവ്വ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു. ആ അപ്പോക്രിഫാക്കഥ പറയുന്നത് കായൽ ഇത് കേട്ട് അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ വെളിയിലൊക്കെ പോയി ചേരുമ്പോൾ കൊച്ചു കൊച്ചു പാമ്പുകളെ പിടിച്ച് അതിന്റെ തലയിലടിച്ചുകൊള്ളു അമ്മ കാണി. സ്ത്രീയുടെ സന്തതി കുടുംബത്തിന്റെ വലയെ ചതച്ചു എന്നുള്ളത് നിവൃത്തിയായിരിക്കുന്നുവെന്ന് അമ്മയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതൊന്നും കണ്ടാൽ അമ്മയുടെ ആദ്യ അടങ്ങുകയോ പഴയ പാമ്പിന്റെ തല അടയ്ക്കുന്നവരെ വേറെ ഏതെല്ലാം പാമ്പിനെ കുത്തി ചതച്ചാലും അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നു. അങ്ങനെ മനുഷ്യവർഗം മുമ്പോട്ട് തുടരുകയാണ്, പാപവും അതിന്റെ പ്രവൃത്തി തുടരുകയാണ്. പറയട്ടെ, ഈ ആദാമിന്റെ കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രണ്ട് സന്താനങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കായലിനെ ഞാൻ ആരാധിക്കാതെ ഇരുന്നു കൂടെ ഈ ആരാധിക്കാതിരിക്കാനുള്ള പ്രവണതയേക്കാൾ കൂടുതൽ തെറ്റായിട്ടാണെങ്കിലും ആരാധിക്കാനുള്ള പ്രവണത ഈശ്വരം അത് വലിയ ദൃഷ്ടിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഒരു വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവിശ്വാസിയെ ഇതിനെ ശ്രദ്ധിച്ചോണം, ഒരു അവിശ്വാസിയെ സ്കെപ്റ്റിക് അൺബിലീവർ, ഒരു അവിശ്വാസിയെ നമുക്ക് ഏതെങ്കിലും കാലത്ത് രക്ഷിച്ചെടുക്കാം. അവനെ കാര്യമാണ് സംഗീതം ഉണ്ടെങ്കിലും നമുക്ക് ബോധവാനാക്കാം, കാര്യമറിയുമ്പോൾ വിശ്വസിക്കും എന്ന ഒരു പരീശനെ ഒരു കപടഭക്തനെ ഒരിക്കലും ശരിയാക്കാനില്ലാത്തവർത്തനെ ആത്മീയ അറിഞ്ഞിട്ടില്ലാത്തവർത്തനെ നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. എന്നാൽ സത്യം അറിഞ്ഞിട്ട് കള്ളവളക്കം നടിക്കുന്നവനെ ഒരിക്കലും ശരിയാക്കാനില്ല. ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെയും ഗതി എന്താണ് എന്ന് ഓരോരുത്തരും ആത്മവിശ്വാസം. ഞാൻ രണ്ടുപേരെ ആരാധിക്കാൻ പോകുന്നു, അതിന്റെ പ്രതികരണ പ്രവർത്തനം ഞാൻ അറിയാമല്ലോ. ദൈവത്തിന്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്, ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ നീ എന്താണ് ചെയ്തത് എന്ന് അവനോട് ചോദിക്കാൻ ദൈവം ഇറങ്ങി വന്നു. ആദമിന്റെ മൂത്ത മകനായ കായേ സഹോദരന്റെ കൊല നടത്തിയപ്പോൾ ദൈവം വീണ്ടും അവിടെ വെളിപ്പെട്ടു. അതിന്റെ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ ദൈവം ശ്രദ്ധിക്കണം, അവന്റെ മുഖം വാടിയപ്പോൾ തന്നെ ദൈവം അവിടെ വന്നു. അവൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പേ അവനെ രക്ഷിച്ചെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായി. എന്താണ് നിന്റെ മുഖം വാടുന്നത്? ഹൃദയത്തിൽ കോപം പൊങ്ങുന്നത് എന്താണ് എന്ന് ദൈവം പറയുക മാത്രമല്ല അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടെ പറഞ്ഞു. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആശ നിങ്ങളെ കാണുന്നു, നീ അതിനെ കീഴമർത്തണം എന്ന് ദൈവം ബുദ്ധി ഉപദേശം നൽകുകയും ചെയ്തുലോ. ദൈവത്തിന് മാറിപ്പോകുന്നവനല്ല, അത് പിന്നെയും പിന്നെയും വന്ന് രക്ഷയ്ക്കായി ബുദ്ധി ഉപദേശം നൽകുന്നവനാണ്. വേണമെങ്കിൽ കായന് ആ ബുദ്ധി ഉപദേശത്തിന് മുമ്പിൽ രക്ഷ പ്രാപിക്കാമായിരുന്നു, ഹാബേലിന്റെ വധം ഒഴിവാക്കാമായിരുന്നു. അവന് വേണമെങ്കിൽ ഹാബേലിനെ പോലെ തന്നെ നന്നായിട്ട് ആരാധിക്കുകയും ചെയ്യാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാനറിയാം, നീ നന്മ ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകില്ലയോ എന്ന് അവരോട് ചോദിക്കുമ്പോ ഹാബേൽ നന്മയാണ് ചെയ്തതെന്നും തനിക്കും വേണമെങ്കിൽ അത് ചെയ്യാമെന്നും അപ്പോൾ ദൈവം പ്രസാദിക്കുമെന്നും വേണമെങ്കിൽ അവന് മനസ്സിലാക്കാമായി. പക്ഷേ ഇതെല്ലാം ദൈവത്തോട് പറഞ്ഞിട്ടും അവൻ അത് അനുസരിച്ചില്ല, എതിർത്തു നിന്നു. അവൻ ആശിച്ചത് അവൻ സാധിച്ചെടുത്തു, തെറ്റായിട്ട് ആരാധിക്കുകയും ചെയ്തു, സത്യഭക്തനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഞാൻ സാധാരണ പറയാറുണ്ട് ലോകത്തിൽ ആദ്യം നടന്ന കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല, ആരാധന പേരുള്ള കൊലപാതകമാണ്. ആ ഭാഗം വിവരിക്കാൻ നേരമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ലോകത്തിൽ ആകപ്പാട് ഒരുപിടി മനസ്സിലെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്. അതിൽ നേരിലൊന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, അവർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ദിവസം പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരാരും ഇല്ലെന്ന് വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു സാത്താന്റെ സാമ്രാജ്യം ഈ സമയത്ത് വളരെ സന്തോഷിച്ചു. സാധാരണ കൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാനം കേൾക്കൊണ്ട് പോയി. കാരണം ഹാബേൽ കൊല്ലപ്പെട്ടു. ഇനിയും ദൈവത്തെ വിളിക്കുന്നവൻ ആരും ഭൂമിയിലില്ല. ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതാണ് നമ്മുടെ പ്രസംഗവാക്യം. ഹാബേലിനെ കൊന്ന ശേഷം കയ്യന്റെ ചോരയെല്ലാം ഭംഗിയായിട്ട് തുടച്ച് മിടുക്കനായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള മട്ടിൽ കാലേ പോകുകയാണ്. പക്ഷേ പോകുന്ന സമയത്ത് ഇതുവരെ അവന്റെ ഉള്ളിൽ ഇല്ലാതിരുന്ന ഒരു ഉൾഭീതി അവന്റെ ഉള്ളിനെ ഇങ്ങനെ ഞെരുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ലൈസലോ പ്രേമക്കാർ ശ്രദ്ധിക്കണം. അതെ, കൊല ചെയ്തവന്റെ ഉള്ളിൽ മരണഭീതി കടന്നിരിക്കുക. ആരും പറയാതെ തന്നെ കാര്യം വിളിച്ച് പറയാണ് ആരെങ്കിലും എന്നെ കണ്ടാകാൻ പോലും. അതൊരു മർമ്മം. പാപം കഴിയുന്നവൻ ഭീരുവാണ്. ലോകത്തിലെ ഭീരു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പാപം ചെയ്യുന്നവനാണ്. ഈ ഒരു ഒരു പാപിയെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ, മത ലക്ഷണമല്ല, ചില ആത്മീയ ലക്ഷണങ്ങൾ. കാട്ടുവാക്കിൽ ഒരു ഗീതമുണ്ട്, ഒരു പാപിയുടെ പുസ്തകം കാണിക്കുന്ന ഒരു ഗീതമാണ്. എന്റെ ചുരുക്കത്തിലേ ഉള്ളൂ. നിതിജ്ഞന്മാർമത്തേ ഹാഗസ്തം എന്ന് പറയുന്ന ഒരു ഗീതമുണ്ട്. ആ ഗീതത്തിന് ചുരുക്കം ഞാൻ ചോദിച്ചാൽ, വിശുദ്ധമായ നാട്ടിൽ എന്നെ കൊണ്ടുപോയിരിക്കാൻ എനിക്ക് കഴിയുമോ? ഇതിലോ ഞാൻ എന്റെ ജീവിതകാലത്ത് സന്മാർഗം പരിശീലിച്ചില്ല എന്നൊക്കെയാണ് ആ ഗീതത്തിലെ വാക്ക്. ഒരു പാപി എപ്പോഴും നീതിമാന്മാരുടെ സഭയിൽ തലമുമ്പിട്ട് ഇരിക്കും. അവന്റെ തലയൊരിക്കലും ഒരു ഈശ്വരോ മോഹക്കരയിലാണ്. ദൈവത്തോടെ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് തന്നെ ആത്മീയ ധൈര്യമാണ് ധൈര്യം. ഈശ്വരോ പാപം ചെയ്യുന്നവനെല്ലാം അവനെത്ര സമ്പന്നനായാലും എത്ര ആരോഗ്യമുള്ളവനായാലും ഈ ഭീതി അവന്റെ കൂടെ പുറപ്പെടും. എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലും. ഈശ്വരോ ഹാബേല് ഒരു സമയം മരിച്ചു, അവന്റെ മരണവേദന ഒരിക്കൽ തീർന്നു. എന്നാൽ കായലിന്റെ മരണവേദന നിരന്തരമാണ്. അത് അവന്റെ കൂടെ യാത്ര ചെയ്യുക. ആ സമയത്ത് ദൈവം ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഒരടയാളം വിട്ടു കൊടുത്തു. നിന്നെ ആരും ആ തൊലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? നിന്നെ അങ്ങനെ പെട്ടെന്ന് കൊന്നാൽ ഉപയോഗം നീ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കും. അങ്ങനെ ഒന്നും പെട്ടെന്ന് ആരും നിന്നെ കൊല്ലി വന്നു. നീ എന്തും അനുഭവിക്കണം. അവൻ അറിഞ്ഞു വിട്ടു. അവന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി. ദൈവത്തിലെ ഈ വേദപുസ്തകത്തിലെ പ്രൈസസ് ഇതൊക്കെ വെറുതെ എഴുതിയിരിക്കുന്നാണെങ്കിലും ഞാൻ ചെയ്തത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയത്. ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ചോദ്യവാസമായി ജീവിക്കുകയും ചോദ്യവാസമായി ആരാധിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോവുക. പോയി 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 എവിടെ പോയി? കിടത്തി നോന്നു വേഷത്ത് പോയി. പുതിയവാദം എന്നോട് ചോദിച്ചു, അത് വിഷയത്തിൽ നഗരനാണെങ്കിലും ചിലവർ അങ്ങനെയുള്ള ഒരു കാണുമായിരിക്കും. എന്നൊക്കെ അതുകൊണ്ട് പറയുക, ഈ കായൻ ഇങ്ങനെ നോന്നു വേഷം ചെന്നപ്പോൾ അവിടുന്ന് കല്യാണം കഴിച്ചു. അവർ താമസിക്കുന്ന വേദവസ്ഥം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആദാമിന്റെ കുടുംബത്തിൽ പെടാത്ത വേറെ ആളുകൾ അവർ ഉണ്ടായിരുന്നോ? എനിക്ക് കഴിയുന്നൊക്കെ ഒരു മറുപടി ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേദവസ്ത്രത്തില് ഇങ്ങനെ കായകളെ നോവു വേഷത്ത് പോയി കല്യാണം കഴിക്കുന്നുണ്ടോ? ഉണ്ട്, എടുക്കാൻ പറഞ്ഞു എടുത്തിട്ടാണ്. പിന്നെങ്ങനെ ആയിരിക്കുന്നത്? കായകളുടെ ഭാര്യ തരത്തിലേക്കുന്നോ? അപ്പൊ ഇവർ ഓടിപ്പോയ കൂട്ടത്തിലാണെങ്കിൽ ഭാര്യങ്ങളെ പോയെന്ന് ആ വാക്കം കൊണ്ട് മനസ്സിലാക്കാം. അതിന്റെ ന്യായവാദത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. അത് നമ്മൾ ദൂത് വരുന്നത് ഞാൻ പറയാനുള്ളത് വേറൊരു കാര്യം. സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ ഒരു വർത്തിലുണ്ടത് ദൈവശമാണ്. എന്നെക്കൊണ്ട് നമ്മൾ പറയാറുണ്ട് അവന് ദൈവദോഷം. നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകുന്നത് ദൈവം ശ്രമിച്ചത് ദൈവത്തിന് അകക്കാത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്നൊക്കെ എന്നെക്കൊണ്ട് പറയാറുണ്ട്. എന്നാൽ ഞാനതിനെ മുഴുവൻ എതിർത്തോണ്ട് ഇന്ന് രാത്രി ഒരു മറുവശം പറയാൻ പോവുകയാണ്. ദൈവത്തിന് വിരോധമായിട്ട് ഒന്ന് പ്രവർത്തിച്ചാൽ, ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ആരാധിച്ചാൽ, അത് നല്ലതാണ് ദൈവം വാദിക്കുന്ന ആരാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കായിക പ്രതി ആണോ? അവനെ നോത് പ്രസിദ്ധിയെന്ന് പാർത്തു. അവൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, കുഞ്ഞിനെ ധരിക്കുന്നു. ക്രൈസ്തലോ നടുപടിയായിട്ട് അതാണ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് തലമുറ വലുതാണ്. ഈ കായന്റെ ഒരു സന്താനത്തിന്റെ പേരാണ് ഹാനോക്ക്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് രണ്ടു വശത്തുണ്ട്. നല്ല ഹാനോക്കുണ്ട്, ചീത്ത ഹാനോക്കുണ്ട്. ക്രൈസ്തലോ അഞ്ചാം അധ്യായത്തിൽ നല്ല കാണുന്നു, പിന്നെ കാണുന്നു. ഇവിടെ നമ്മള് കായന്റെ വർഗത്തിൽ പെട്ടെന്ന് കാണുന്നതിനെ കാണുന്നുണ്ട്. ഇവരെന്തു ചെയ്തു? ഇവരുടെ എഴുതലും കൂടെ ഒന്നും നടക്കാൻ പോയില്ല. ചോം പട്ടണം പറഞ്ഞു. അവിടെ വിശുദ്ധ സന്തതി കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം ശ്രദ്ധിക്കണം. ഇവിടെ കൊലപാതകന്റെ മകൻ പട്ടണം പോകും. എന്നിട്ടോ അവന്റെ പേര് ഈ പട്ടണത്തിൽ കൊടുത്തു. ഹാനോക്ക് എന്ന പട്ടണത്തിൽ പേരിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മരങ്ങളും പിന്നെയും തുടരുക. ഈരാൾ ജനിച്ചു. അവര് പേരുകൾ ആർക്കും വായിച്ചു മാത്രം. ഇനി നാട്ടിൽ വരുമ്പോ ചരിത്രം വിരിഞ്ഞൊഴുകാണ്. എന്താണെന്നറിയാമോ? ലോകത്തിൽ ഇന്ന് കാണുന്ന സകല ശാസ്ത്രീയ നേട്ടങ്ങളുടെയും വിത്തുവാങ്ങിയ കുഞ്ഞുങ്ങൾ കായയുടെ ഉന്നതി സയന്റിസ്റ്റ് വലിയ കണ്ടുപിടുത്തക്കാർ. ഞാൻ ഇതിനെ വിസ്തരിക്കുന്നില്ല, നിങ്ങൾ തന്നെ വീട്ടിൽ പോയി വായിക്കുന്ന കൊള്ളാം. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള വേലകൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭിന്നകവും വേണുവും ഒക്കെ പ്രയോഗിക്കുന്ന ആളുകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നവര്, അത് നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കെട്ടിടം ഉണ്ടാക്കുന്ന ആളുകൾ, വാസ്തുശില്പം എഞ്ചിനീയറിംഗ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആളുകൾ കായിന്റെ മക്കളിൽ നിന്ന് എഴുന്നേറ്റുലോ. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വേണ്ടി ഞാൻ സമ്മതിക്കും, ഞാൻ അനുസരിക്കുന്നു. ഇവൻ നമ്പരായ കിട്ടേക്ക് പോയാലും ഇതൊക്കെ
സാധിക്കും.
അല്ലെങ്കിൽ അല്ലെ ഒന്നാന്തരം ചിത്രങ്ങൾ പഠിക്കുവാൻ, സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുവാൻ, കലാപരമായിട്ട് അതിനെയെല്ലാം പ്രദർശിപ്പിക്കുവാൻ, പ്രയോഗിക്കുവാൻ, ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും നാനാവിധ ലോഹങ്ങൾ കൊണ്ടുമുള്ള നാനാവിധ പാത്രങ്ങളും ഘടകങ്ങളും എല്ലാം ഉണ്ടാക്കുവാൻ, ഉപയോഗിക്കുവാൻ കഴിയും. ഇവൻ തമ്മിലാണെങ്കിൽ അനുഗ്രഹം ഇല്ലെങ്കിലും സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഭൗതികമായിട്ട് കായലിന്റെ സന്താനങ്ങൾ ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ സദാചാരത്തിന്റെ നിലപാട്, അന്നത്തെ മൊറാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ അവരൊരു ഒരു ഒരു പോയറ്റ് ഈ കായലിന്റെ മക്കളിൽ കവികളും ഇഷ്ടോ. അങ്ങനെയുള്ള കവിയുടെ പേരാണ് ലാമേ. ഇവിടെ വായിച്ചതാണ് കണ്ണനും തന്റെ പ്രധാനം തന്നുകൊണ്ടിരിക്കുക. ഈ കവിക്ക് രണ്ടു ഭാഗ്യമാണ്. ആരെയെന്നും സില്ലയെന്നുമാണ് ഞാൻ ധ്വനി ഹിസ്റ്ററിയൊക്കെ പറയുന്നത്. ഇവർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇവരുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ വീടുകളിലെ പഠിക്കൽ ഭാഷ ചുരുങ്ങിയ വാക്കുകളൊന്നും അല്ല, കവിതാ രൂപത്തിലാണ് ഇവർ ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിച്ചിരുന്നത്. ഈ മനുഷ്യൻ തന്റെ ഭാര്യമാരെ ആദേ സില്ലെ എന്ന് വിളിക്കേണ്ട സാധനം ഇയാളെ വിളിക്കുന്നത് ആവയും സില്ലയും ആണല്ലോ. എന്റെ വാക്കിന് തെറ്റി തരുവി എന്റെ ഭാര്യമാരെന്നുപോലെ പറയുന്നത് രാമേക്കിന് ഭാര്യമാരെ എന്റെ വാക്കിന് തെറ്റി തരുവി എന്ന് പറഞ്ഞാലെ വരുത്തി വരുത്തിയായിട്ട് പറയുന്നതിനാണ് രാമ മുഴുവൻ വീരസ്യം ഇല്ലല്ലോ. ബോസ്റ്റിംഗ് സ്വന്തം അലിപ്പങ്ങളാണ് ഈ ഭാര്യമാരെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് കേൾക്കാൻ അവരിങ്ങനെ ചെടി വട്ടം പിടിച്ചിരിക്കുക. എന്താ പറഞ്ഞു പിടിപ്പിക്കുന്നത്? എന്റെ മുഖിവിന് പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലും. അടുത്തത്, എന്റെ പരിധിന് പകരം ഞാൻ ഒരു യുവാവിനെ കൊല്ലും. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു ഒന്ന് വായിച്ചു നോക്കി എങ്ങനെയാണ് ഇരിക്കുന്നത്? കൊന്നും. അതായത് വീരസം പറഞ്ഞു എനിക്ക് ആ കാര്യം എന്നറിയോ, എന്റെ പരിക്കിന് പകരം എന്റെ മുതുവിന് പകരം ഞാനൊരു പുരുഷനെ കൊന്നു. ഒരു പരിക്കിന് പകരം ഞാനൊരു ബോയ്, ഒരു കൊച്ചിനെ, ഒരു കുട്ടിയെ കൊന്നു. എന്നിട്ട് ഞാനൊരു ചരിത്രം ഓർത്തു. എന്താണെന്നറിയോ, തന്റെ പൂർവ്വപിതാവായ ഈ കായിനെ ദൈവം ശപിച്ചോടിക്കുമ്പോ അവനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കായിനെ ആരെങ്കിലും അകാലത്തിൽ കൊല്ലാൻ നോക്കിയ അങ്ങനെ ചെയ്യുന്ന ആളിന് ഏഴരത്തിൽ പ്രതികാരം കിട്ടും എന്ന് ഇവരുടെ വലിയപ്പനെ സംബന്ധിച്ചൊരു ആപ്തവാക്യം ഉണ്ടായി. അത് ഓർത്തുകൊണ്ട് ഇയാൾ പറയുകയാണ്, കായലിന്റെ കൊച്ചുമകൻ പറയുകയാണ്, അവന്റെ കൊച്ചുമകനാകുന്ന എനിക്ക് വേണ്ടി അപ്പോ പ്രതികാര വാഞ്ച കൊച്ചുമകൻ കാലമായപ്പോ എത്ര ശതമാനം? 11 ഇരട്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഭൗതികമായ ഉയർച്ച അതിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു. പ്രതികാര വാഞ്ച ഹിമാലയത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. ഫൈസലോ, ഇതാണ് കായേന്റെ വർഗത്തിന്റെ അഭിവൃദ്ധിയുടെ ചരിത്രം. ഞാൻ കുറെ നാളുകൾക്കും എവിടെ 21-ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം ഒരാളുടെ ഭാവനയാണ്. അതിങ്ങനെ കുറെ നേരം റേഡിയോ കേട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു ഇമാജിനേഷൻ എനിക്ക് വന്നിട്ട് ചുരുക്കം ഞാനെന്ന് പറയാം, നിങ്ങൾക്ക് അത് കേട്ടിട്ടാണ്. 21-ാം നൂറ്റാണ്ട് ഇപ്പൊ നമ്മൾ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് ജീവിച്ചിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഉണ്ടായ അന്നത്തെ അവസ്ഥ എന്നെ ഇരിക്കുമെന്ന് ഒരാൾ സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടില് കേരളത്തിലെ ഭാഷ ഞാൻ പറയുന്നത് ഒരു പ്രൈമറി സ്കൂളാണ് വിഷയം. പ്രൈമറി സ്കൂൾ അവിടുത്തെ കുട്ടികളുടെ പ്രായവും അവരുടെ വേഷമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അവരുടെ ഏറ്റവും താണ ഒരു ക്ലാസ് 21-ാം നൂറ്റാണ്ടിൽ 1-ാം ക്ലാസ്സിലെ ഒരു സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി ക്ലാസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് വളരെ താമസിച്ചു വന്നു. സാർ മുന്നോട്ട് വരുന്നു, വാർക്ക് വന്നിരിക്കുന്നു. സാർ അവനെ ക്ലാസ്സിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് അവനോട് ഇതിനൊരു ചോദ്യങ്ങൾ ചോദിച്ചു. 21-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിന്റെ ഒരു മുഹൂർത്തം, നീ എന്താ താമസം? ആ പറയുന്നത് താമസമേ ഉള്ളൂ. ആ ഇത് സാർ അതിനെ കുറിച്ചൊന്നും ചോദിക്കില്ല. ഇത് സാർ കാരണം ചോദിച്ചു. എന്നാലും എന്താ കാരണം? പല പ്രാവശ്യം ചോദിക്കുകയോ പറയുന്നത് പറയത്തക്ക കാരണമൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താമസിക്കുമോ? അതയോ നിന്നെ പറയുന്നത് പ്രാധാന്യം ഇല്ലാത്ത ഒരു കാര്യം അതിന് എന്തിനാൽ പറയും? സാർ പറഞ്ഞു, എന്നാലും ഞങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞു വളരെ സാർ നിർബന്ധപ്പെടുകയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അയ്യ പോയപ്പോ ഒരാളെ ചീത്തോ, ഇന്ന് ഞാൻ എല്ലാം കൊല്ലാനായിട്ട് കുറച്ച് സമയം എടുത്തതും അത്രയും താമസിച്ചു. അപ്പൊ വീട്ടിലെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊതുകിനെ അടിച്ചു കൊല്ലുന്ന അത്രയും ലാഘം തോന്നുകയാണ്. ഇങ്ങോട്ട് വന്ന ഒരു കൊതുകിനെ കൊല്ലാനായിട്ട് സമയം എടുത്തു, അല്ലെങ്കിൽ കൊപ്പം നേരത്തെ വരാമായിരുന്നു. പക്ഷെ 21-ാം നൂറ്റാണ്ടിന്റെ മുകളിൽ അതിനേക്കാൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ഞാൻ വയസ്സാക്കുന്നുണ്ട്. അത് തന്നെ ചിന്തിപ്പിച്ച് കേട്ടു. അത് നിങ്ങൾ അതിന് കടന്ന് ജീവിക്കുന്നത് അതിനെ കുറിച്ച് അതിന്റെ മോർഗ്ലസം മാത്രം എടുക്കാം. 21-ാം നൂറ്റാണ്ട് ഒരു പോലീസുകാരൻ ഇങ്ങനെ കണ്ണിലെ അതെ സെക്യൂരിറ്റി ഇങ്ങനെ രാത്രിയില് കടക്കുന്നേല് കിടന്നിറങ്ങിയ ഒരാളിനെ രാത്രിയില് എഴുന്നേപ്പിച്ചു. ഞാനത് ചോദിച്ചു, അവൻ എഴുന്നേറ്റ് അയാളെ തട്ടിക്കൊണ്ട് കുറഞ്ഞ് എഴുന്നേറ്റ് മാറുന്നു. എനിക്ക് അങ്ങനെ 21-ാം നൂറ്റാണ്ട് അങ്ങനെ ഇതിന് പേരെന്താ? അങ്ങനെ എത്ര വയസ്സുണ്ട്? അങ്ങനത്തെ വൃത്തിയാണ്? അങ്ങനത്തെ അപ്പനാ? അങ്ങനത്തെ അമ്മയാണ്? അങ്ങനത്തില്ല എന്നതെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യനാണ്. പോലീസുകാരൻ എനിക്ക് വിജ്ഞാൻ സമർപ്പിച്ചു, അവസാനം തിരഞ്ഞപ്പോ ജസ്റ്റ് വിശിച്ചു വളർന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആരോടും നല്ലതില്ല, എവിടുന്ന് വന്നതാണെന്നും ആരാരാണെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയാൻ കഴിയാത്ത സ്ഥലം. ഇതിനാക്കാത്ത ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 21st century വരെ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരുത്തനാണ്. കാരണം വന്നാൽ ഇതും സംഭവിക്കും, ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയതും സംഭവിക്കും. ദൈവത്തെ കൂടാത്ത അഭിവൃദ്ധി, ദൈവത്തെ കൂടാത്ത പട്ടണം മണി, ദൈവത്തെ കൂടാത്ത കലാവാസനം, ദൈവത്തെ കൂടാത്ത കണ്ടുപിടുത്തങ്ങൾ എല്ലാം അതിർവിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങൾ അവരെ എവിടെയെങ്കിലും കേട്ടോ? സാഹിത്യം മുഴങ്ങുന്നു, സംഗീതം ഉയരുന്നു, ധീരകഥകൾ ഇങ്ങനെ ഉയരുന്നു. എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ ശബ്ദം ഈ കായന്റെ കുടുംബത്തിൽ ഉയരുന്നു ആയി നിങ്ങൾ ശ്രദ്ധിച്ചുവോ? കേൾക്കാനില്ല. എന്നാൽ ഞാൻ ആ രണ്ടാമത്തെ ഭാഗം കൂടെ വായിക്കാൻ സംബന്ധിച്ച നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അവിടെ ഒരു വഴിത്തിരിവാണ്. ലോകത്തിലെ ഏക സത്യഭക്തൻ കൊലകൾ ചെയ്യപ്പെട്ടതോടുകൂടി വിശുദ്ധന്മാരുടെ തലമുറ അവസാനിച്ചില്ല. വിശുദ്ധ സമ്മതി ഒരു കുറ്റി പോലെ പൊട്ടിക്കെടുക്കുവാൻ ദൈവം വീണ്ടും തിരിഹിതമായി. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവരൊരു മകനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് തുടങ്ങി ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈ ഹവ ഒരു പ്രവാചകയെ പോലെ പറഞ്ഞതെന്താണ്? കൊന്ന ഹാബേലിന് പകരം ആ പൈസ തന്നെ എനിക്ക് ഇഷ്ടമാണ്. പൈസലോ കായേൻ കൊന്ന ഹാബേലിന് പകരം ദൈവവൈദ്യരെ കായേൻ കൊന്നാൽ ദൈവജനം അവസാനിക്കയില്ല. കായേൻ കൊന്ന ഹാബേലിന് പകരം ദൈവം, സാത്താൻ കൊന്ന ഹാബേലിന് പകരം ദൈവം മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. എന്നിട്ട് തീർന്നില്ല, അടുത്തത് ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേര്. ഞാൻ നല്ലപോലെ കണ്ണു തിരുമിയൊക്കെ വായിച്ച് നോക്കി വിത്തുങ്ങൾ എല്ലാം കണ്ടുപിടിച്ചോ? ഇല്ല, ഒന്നും കണ്ടുപിടിച്ചു. പണ്ട് ദൈവങ്ങളെ പറഞ്ഞ പോലെ ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ, മൈ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻസ് ആർ ഫോർ ദ ഫോളോയിങ്. ഐ ഇൻവെന്റഡ്, ഐ ആം എ സിന്നർ ആൻഡ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ. ആമേൻ. ഞാൻ വേറെ ഒന്നും കണ്ടുപിടിച്ചില്ല, ഞാൻ ഒരു ഭാവിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, യേശുവിന്റെ രക്ഷകനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. ക്ഷേത്രത്തിനൊരു മകൻ ജനിച്ചു, ആ കാലത്ത് നാടത്തിലുള്ള ആരാധന തുടങ്ങി. കാര്യങ്ങളുടെ മക്കളുടെ രമ്യ ഹന്തങ്ങളിൽ സംഗീതവും സാഹിത്യവും നൃത്തമാടുമ്പോൾ ഏനോസിന്റെ കൂടാരത്തിൽ ആരാധനയുടെ ശബ്ദം ഉയരുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഘോഷം. ദൈവത്തിലെ രണ്ട് തലമുറകളുടെ യാത്ര നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ ഗതി എന്താണെന്ന് ഇന്ന് രാത്രി പശുത്താത്മാവശ്യം. ഞാൻ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു. എല്ലാവരും കഥാകൾ വിശ്രമിച്ചാട്ടെ. അങ്ങനെ കായേന്ദ്ര സംഗതി ഭൗതികമായി പൊടിപൊടിച്ച് മുന്നോട്ട് പോകുന്ന കഥയാണ് നമ്മൾ കണ്ടത്. ഞാൻ പറയട്ടെ, ദൈവത്തെ വിളിക്കാതെ ജീവിച്ചാലും ആരോഗ്യമുണ്ടാകാം, ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നാലും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാലും ഭൗതികമായ നേട്ടങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകാം. ഭൗതികമായ തലപ്പ് അതിൻ്റെ അതേ തളിർപ്പ് ആത്മീയതയുടെ ഷോർട്ടസ് അല്ല. കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം നാല് ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നാല് സാമ്രാജ്യങ്ങളും ദൈവത്തെ മറന്നോ ദൈവത്തോട് മറുപടിച്ചോ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സാമ്രാജ്യങ്ങളായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ, അതായത് പുരാതന ഇറാഖിന്റെ നേതാവായിരുന്ന നെബുക്കദ്നേസർ താൻ പറഞ്ഞത്, എന്റെ ധനമാകാൻ എന്നാൽ ഞാൻ എന്റെ അതേ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച ബാബേൽ മഹതിയാം ബാബേൽ അല്ലയോ എന്ന് ചോദിച്ചു. അവിടെ മുതൽ സാമ്രാജ്യം തുടങ്ങി. ഹല്ലേലൂയ, സർവശക്തൻ ഉടനെ അവനെ ശിക്ഷിച്ചു. ചെലവിലായിരിക്കുന്ന ദൈവം തന്നെയാണ് ശിക്ഷിക്കുന്നത്. ഉടനെ ഈ ധനമെല്ലാം എടുത്തു കളകി, കൊട്ടാരമെല്ലാം ഇടിച്ചു കളകി ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് എന്ന് ധരിക്കും. അങ്ങനെയൊന്നും അല്ല, ദൈവം അവനെ ശിക്ഷിച്ചപ്പോൾ അവന്റെ ബുദ്ധി എടുത്തു കളയാണ്. അതെ, അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കാവുന്നതിന്റെ പരമാവധി അവന്റെ സൽസ്വഭാവം നഷ്ടപ്പെട്ടു പോവുകയാണ്. അന്ന് വരെ കൊട്ടാരത്തിൽ രാജഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആള് ദൈവം തമ്പുരാൻ ശിക്ഷിച്ച ഉടനെ കൊല്ലിക്കൊള്ളു അനുവദിച്ചു. എന്നെ ഇപ്പൊ തന്നെ കാട്ടിക്കൊണ്ട വരുമാനാണ് അവസാനം ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ കണ്ണുകളോ തീർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ പോലെ. അപ്പോൾ അവന്റെ ബുദ്ധി അവനിലേക്ക് മടങ്ങി വന്നു. അന്നേരം അവനെ അന്വേഷിച്ച് കൊട്ടാരത്തിൽ മാറുന്നു. എനിക്കല്ലോ എല്ലാം യഥാസ്ഥാനത്ത്. എങ്കിലും പറയട്ടെ, ബാബിലോൺ സാമ്രാജ്യം, അതിനുശേഷമുള്ള മീതോ പെർഷ്യ സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങളുടെ ഒക്കെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ അവിടെ നിന്നും ദൈവത്തിനും മഹത്വം കൊടുത്തിട്ടില്ല. മൂന്ന് പൈതങ്ങളെ കീഴിട്ടത് വിഗ്രഹത്തെ നമിക്കാൻ എന്നതിന്റെ പേരിലാണ്. ആര്യനെ സിംഹപുരിയിട്ടത് മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ എന്നതിന്റെ പേരിലാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ആരാധനയെ വഴിതെറ്റിച്ച സാമ്രാജ്യങ്ങളായിരുന്നു. മൂന്നാമത്തെ സാമ്രാജ്യം നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്ക് സാമ്രാജ്യം. എന്നെ സംബന്ധിച്ച് പറയുന്നത് വിവരിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്റെ മൃഗീയ വാസനകൾക്ക് കോൺക്രീറ്റ് ഫോം നൽകി ഈശ്വരോ സങ്കല്പിക്കാവുന്ന സകലവിധമായ അതേ വശവർത്തങ്ങളും സങ്കല്പിച്ച് അതിന്റെ രൂപം കൊടുത്ത് സകല അശുദ്ധ സ്വഭാവങ്ങളുടെയും മൂർത്തി ഭാവമായിരിക്കുന്ന ദേവീ ദേവന്മാരെ നാല് തീരെ നിർമ്മിച്ചു വെച്ചു. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ സംഭാവന. നാലാമത്തെ സാമ്രാജ്യം, നാലാമത്തെ സാമ്രാജ്യം അതിന്റെ അടയാളം ഉയരം പറക്കുന്ന കഴുകൽ കൊടിയതിലാണ്. എന്നാൽ തകർന്ന തരിപ്പണമായി. ഇപ്പൊ നാലാമത്തെ സാമ്രാജ്യം ആർക്കെങ്കിലും കാണണമെങ്കിൽ കുപ്പ കടത്തി നോക്കണം, കളകി വരും. നാലാം സാമ്രാജ്യത്തിന്റെ കഷണങ്ങളൊക്കെ മണ്ണിനടിയുന്ന കളകി ആ പരിധത്തിലാക്കി. ഗിബൻസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ കഴിഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. And for the Roman Empire, Roma Samrajyam ക്ഷയിച്ചതും നശിച്ചതും അതിന്റെ കാരണങ്ങൾ ഗിബൻസ് പറയുന്നത്, ഇന്ന് രാത്രി ദൈവോദയം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും കൂടെ അതൊരു ഇതാവശ്യമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റോമാ സാമ്രാജ്യം ഉയരം പറക്കുന്ന കഴുകനെ കൊടിയടയാളമാക്കിയ സാമ്രാജ്യം, യേശുവിനെ വിസ്തരിച്ച് കൊലപ്പെടുത്തിയ സാമ്രാജ്യം, അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ച സാമ്രാജ്യം, സഭയെ പത്തു മതപീഠങ്ങളാൽ ബന്ധിപ്പിച്ച സാമ്രാജ്യം, ഇതെല്ലാം ചെയ്ത സാമ്രാജ്യം തകർന്നു പോകാനുള്ള കാരണം ഈ രാത്രി നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. എനിക്ക് കണ്ടുവന്ന് പോയിട്ടുണ്ട് ചിലതൊക്കെ പറയാൻ കൊടുക്കുന്നത്. ഒന്ന്, കളിവിനോദം. ആകപ്പാടെ നാലുപേരിൽ നീളകളിൽ ആയിഷ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്, അതിനെ കളി വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നോക്കോളം ആശപ്പെടുത്തു. ജീവിതത്തിൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഭാഗ്യമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ജീവിതം കളി വിനോദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവനെ ഇത് നോക്കണം. ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു സീനാറി വരെ അനിവാരത്ത് കളിപ്പാൻ എഴുന്നേറ്റു. പിന്നെ ഒരു 3000 തിരക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ജനമേ, തിന്നു കുടിച്ച് കളിക്കാനായിട്ട് ആയുസിനെ ചെലവഴിച്ചാൽ അപകടം ഉണ്ടാകുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒരു കാരണം ജനങ്ങൾ നെബിയിലേക്ക് എപ്പോഴും രസം തമാശ നമ്മളൊക്കെ സംബന്ധിച്ചാലും കാണുന്നത് എന്നാണ് വിശേഷം ചോദിക്കുന്നത്. പക്ഷേ റോമാ സാമ്രാജ്യത്തിൽ ആരും തന്നെ കാണുന്നു എന്നാണ് രസം ഈശോ അങ്ങനെ രസത്തിന് വേണ്ടി ജീവിച്ചു. രണ്ടാമത്തേത് ഡ്രങ്കൺനെസ് മദ്യപാനം എരിസലോ ഹല്ലേലൂയ സമാധാനം കെടുത്തുന്നത് ബുദ്ധി മന്ദിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ഇതിന്റെ സന്തതിയാണ്. മൂന്നാമത്തേത് ദുർനടപ്പ്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മനുഷ്യൻ ദുർനടപ്പ് ജീവിതം ധാരിച്ച അവന് മനുഷ്യനാണെങ്കിൽ അവന് ശിക്ഷ അനുഭവിക്കാതിരിക്കുകയില്ല. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ എഴുതികൾ വിളിച്ച് പറയുന്നത് ദുർനടപ്പിന്റെ ഫലമായി ദൈവം കുടുംബങ്ങളെ പട്ടണങ്ങളെ സാമ്രാജ്യങ്ങളെ ശിഥിലമാക്കുന്ന റോമാ സാമ്രാജ്യത്തിലെ പൗരന്മാര് പാപം ചെയ്ത് എല്ലാ വിധത്തിലും നശിച്ച് ദുർബലരായിരിക്കുന്ന സമയം നോക്കിയാണ് വാൻഡേഴ്സ് എന്ന് പറയുന്ന ശത്രുക്കൾ അവരുടെ മേൽ ചാടി വീണ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് നശിപ്പിച്ചത്. മൊറാലിറ്റി പാലിക്കാത്ത ഒരു വ്യക്തിക്കും കുടുംബത്തിലും ഒരിക്കലും നിലനിൽക്കില്ലെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്തേന്ന് പോലും വെച്ച് പെൺകുട്ടി ഇങ്ങനെ എന്നോട് ചോദിച്ചു സ്ഥലം പറയുന്നു ഫ്ലോറിഡ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു ഫ്ലോറിഡ കണ്ടോന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ ഫ്ലോറിഡയിൽ നിന്ന് അടുത്ത ഞാൻ എന്നോട് തർക്കിയാണ്ടോ ആ കൊച്ചിന്റെ ഇതാകെ ഡിസ്നിലാൻഡ് കണ്ടില്ലെങ്കിൽ പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പലത് കണ്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ മക്കളൊന്നും വരാനില്ല. എന്നാ ഒരു വിഷയമുണ്ട്, അത് കണ്ടില്ലേ കേടാണ്, അത് അനുഭവിച്ചില്ലെങ്കിൽ ദോഷമാണ്, അത് സാധിച്ചില്ലെങ്കിൽ പോട്ടാണ്. എന്താണ് വിഷയം? ഗോഡ്ലിനെസ്, സ്പിരിച്വാലിറ്റി, ആത്മീയം, ദൈവീകം, അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ പോക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായ ഒരു സംഭവം എന്റെ പ്രിയ മാതാവ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പറഞ്ഞ കഥ ഞാൻ പല രോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു വെല്യമച്ചി പുട്ടുപൊടുങ്ങിയ ഒരു കഥ. വെല്യമച്ചിയും അവരുടെ മരുമകളും കൂടി ഇങ്ങനെ അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുമകൾ വെളിയിൽ എന്തോ ജോലി ചെയ്യുകയാണ്. അവരെന്ത് ജോലികാരങ്ങൾ ഉണ്ടെങ്കിലും സഹകരിച്ച ജീവിതം സാധാരണ മാലിന്യങ്ങളുടെ കൂടെ പോരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മായിയമ്മ വളരെ തീഷ്ണതയോടെ മകളെ വിളിച്ചു. വളരെ ഓടി വന്നേ അമ്മച്ചിക്ക് വല്ല തീഭയം വല്ലതും ഉണ്ടായതാണോ പുഴ വല്ലതും ഉണ്ടായതാണോ എന്ന് വിചാരിച്ച് അരുമകൾ ഓടി വന്നു. എന്നപ്പോ അമ്മച്ചി അതൊക്കെ ബുദ്ധിച്ചുണ്ടാവില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറ്റിയിട്ടില്ല. എന്താ അമ്മച്ചി വിളിച്ചത്? എന്റെ കുഞ്ഞെ ഒരു സംശയം തീർക്കാൻ വിളിക്കുന്നു. എന്തോ ആ സംശയം? എത്ര കണ്ണി അരി ആയിരിക്കും ചോദിക്കുകയാണ് പോലെ. അത് വളർന്ന അമ്മച്ചി നമ്മൾ ഇത്ര കണ്ടില്ലേ? എന്താ എന്റെ കുഞ്ഞെ ഉള്ളോ മാറിയിട്ടില്ല കുത്തി നിറയില്ല. രണ്ടുപേരും കൂടെ പരിശോധിച്ചു, നോക്കിയപ്പോ പുറമേ കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട് നേരെയായിരിക്കുന്ന ഭാഗ്യമൊക്കെ ശരിക്കും ഒക്കെ അതുകൊണ്ട് തീയൊക്കെ നിലപോലെ ആണിക്കെത്തുന്നുണ്ട്. പിന്നെ പണ്ടാണ്ട് പറഞ്ഞപോലെ സംതിരി സംവരണം പറഞ്ഞു വയസ്സിനോ കീഴ താങ്ങില്ലെന്ന് മാത്രം. ഇന്നത്തെ തലമുറയ്ക്ക് വന്നിരിക്കുന്ന മറ്റുതാ അമ്പരചുമ്പികളായ എന്തുകൊണ്ടും അവരെ കണ്ണൻ ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളും കരുത്ത് മന്ദപിടിപ്പിക്കുന്നതായിട്ടുള്ള ആയിരമായിരം കാര്യങ്ങളും കാണാനും കേൾക്കാനും എല്ലാം എവിടെയുമുണ്ട്. പക്ഷേ വീടെ ശാശ്വത ഭയങ്ങളില്ല. ദൈവത്തിന്റെ താങ്ങില്ല. ദൈവം എല്ലാവരുടെയും താങ്ങുന്നില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതം വെറുതെ വെറുതെ. ദൈവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്റെ കൃതത്തിലൊക്കെ മാറി ആ പറയാനുള്ളത് ആത്മീയ ദൈവത്തിലെ ഈ വെണ്ണമയോട് ചോദിച്ചിരുന്നു. എന്നാ അങ്ങനെ ചോദിക്കാൻ വെണ്ണമയിൽ കൈവശം വന്നെങ്കിൽ രണ്ടെണ്ണം കൈയിലുണ്ട്, വെണ്ണമയിൽ ഒരു ഉരുക്കുതയിൽ അതിന് ഉരുക്കുതായി കിടക്കുന്നു. വെണ്ണമയിൽ ഉണ്ടാക്കാൻ ഇസ്രായേലത്തേക്ക് ദൈവം മഞ്ഞ കൊടുത്തു മരുഭൂമിയിൽ 40 വർഷം മഞ്ഞ. അവരെന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളാക്കി മാറ്റി. ഇങ്ങനെ ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്കത് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അതിൽ നിന്ന് കിട്ടും. അതിന്റെ അടിസ്ഥാന പദാർത്ഥം മഞ്ഞയാണ്. ദൈവത്തിന്റെ കൃപ എനിക്കുന്നതിനൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ വഴികളിലേക്കും എല്ലാ തലങ്ങളിലേക്കും കടന്നു വന്ന് എന്നെ നിലയും താങ്ങുവാൻ നിർത്തുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് എന്റെ കൃപ നിനക്കും മതി. കഥാവിനോട് പറഞ്ഞ കാര്യം അവൻ എടുത്തു പറയും, എന്റെ കൃപ നിനക്കും മതി. പൗലോസും തിമോത്തിയോസും പറയുമ്പോൾ ഈ ആശയം ആവർത്തിക്കുകയാണ്. എന്താ പറയുന്നത്? അങ്ങനെ ക്രിസ്തുയേശുവിന്റെ കൃപയെ ശക്തിപ്പെടുക. ദൈവകൃത ഉണ്ടെങ്കിൽ എല്ലാം, ദൈവകൃത ഇല്ലെങ്കിൽ ഇതൊന്നും. ദൈവകൃത ഉണ്ടെങ്കിൽ അത് നിനക്ക് കൈ മുതലായിട്ടുണ്ടെങ്കിൽ നീ വെറുതെയായി പോയാലും ദൈവം നിന്നെ വെറുതെ അയക്കും. എന്നാൽ നിനക്ക് ദൈവകൃത ഇല്ലെങ്കിൽ നീ വലിയ കെട്ടും കെട്ടി പോയാലും ഒരു പ്രവർത്തിക്കുന്നു, ദൈവവും പ്രവർത്തിക്കുന്നു. എനിക്കറിയാം അവിടെ ഇരിക്കുന്ന ഞാൻ ആലോചിച്ചു, ശാസ്ത്രനെ ഭയങ്കര പേടി. ദൈവം തമ്പുരാൻ നാട്ടത്തെ പ്രകാരം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എത്ര ദൈവദാസമായ പ്രാർത്ഥനയും വന്നിട്ടും ഓരോ അതേസമയം ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കറുത്ത വിശ്വാസ എന്നെ ബോർഡിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ അടുത്തടുത്ത ശാസ്ത്രിയെ കുറിച്ചുള്ള സാന്നിധ്യം അനേക ദൈവത്തെ കുറിച്ചില്ല. അവിടെ Satan rules, but God overrules. Praise the Lord. Sagaralogam dushtante adheenathil kidakkunnu. Kazhinja divasam njan ee kathayude aasamayi paranjathu ente orma. Njan urangi kidakkumbol kettiyathe ee urangi kidakkanum enikku thanne oru samshayamundu. Oraal ente adukku vannu nikkunnarikkaru ee kannu thurannu valare imbamayittu enne vilichu parannu ദിവസവും പ്രസംഗിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിൽ ക്ഷീണമുണ്ട്, പ്രസംഗം നിർത്താവുകയും എനിക്ക് ആരോഗ്യമുണ്ട്. പറഞ്ഞ വില ഞാൻ ഇങ്ങനെ
അന്വേഷിച്ചോണ്ടിരിക്കുക. ദൈവവചനം പ്രസംഗിക്കാതിരുന്നിട്ടുള്ള ആരോഗ്യം
വേണ്ടി ചെയ്യാതിരുന്നിട്ടുള്ള സൗഖ്യം എന്തിനാ ദൈവത്തിന്റെ പൈകലേ?
ഒരിക്കൽ നാട്ടിൽ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാളെന്നോട് ചോദിച്ചു,
എന്നും ഇങ്ങനെ പ്രസംഗിച്ചാൽ ക്ഷയം പിടിക്കുക.
ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ക്ഷയം പിടിക്കാൻ നടക്കുന്നത്.
പ്രസംഗിക്കുന്നവരോട് ചോദിക്കേ, അതുകൊണ്ടാണ് നിൽക്കുന്നത്. എന്റെ കിടക്കയില്ലേ ഞാൻ നിന്നെ ഓർക്കയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മച്ചയും മേധസ്സും കൊണ്ട്
ദൈവവചനത്തിന്റെ സൗഖ്യം. നീ ദൈവവചന ശുശ്രൂഷിക്കുമ്പോൾ അതിൽ നിന്നൊരു സൗഖ്യം നിനക്കുണ്ട്, അതിൽ നിന്നൊരു രോഗശാന്തി നിനക്കുണ്ട്, അതിൻ്റെതായ ഒരു ആരോഗ്യം ദൈവം നിനക്ക് തരുന്നു. അത് ഭക്ഷണത്തിന്റെ ആരോഗ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തുടരുകയാണ്. ഞാൻ വളരെ ദീർഘമാക്കാതെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക.
നമ്മൾ ഒരു അധ്യായത്തിൽ കണ്ടു, സാത്താൻ കായലെ കൊണ്ട് ഹാവേലിനെ കൊല്ലിച്ചു. ദൈവജനത്തെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം കടന്നാക്രമിച്ചു. ദൈവം ഒരു ക്ഷേത്രത്തിനെ ഭൂമിയിലേക്ക് അയച്ചു, ഒരു ഏനോസിനെ ജനിപ്പിച്ചു. വിശുദ്ധ സന്തതി കുത്തിപൊത്തിച്ചു നിൽക്കുന്നതോലെ കിടന്നു. യഹോവയുടെ നാമത്തിന്റെ ആരാധനയുടെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങുവാൻ ഇടയാക്കുന്നു. സാത്താൻ അടങ്ങിയിരുന്നില്ല. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പിന്നെ കടക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണാം. നിങ്ങൾ ആ അഞ്ചാം അധ്യായത്തിലേക്ക് ഒന്ന് കടക്കാമെങ്കിൽ, 30 ദിവസം അഞ്ചാം അധ്യായത്തിലേക്ക് കടക്കാമെങ്കിൽ അവിടെ ഒരു നല്ല കാഴ്ച കാണാം. ഞാൻ ഈ 30 ദിവസം അഞ്ചാം അധ്യായത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് വേദവന്ധത്തിലെ എന്താണ്? ഓരോ വാരം വായിക്കുന്നത് നമ്മളാണ്. ഒരാൾ ഇത്ര നാളെ ജീവിച്ചിരുന്നു, പുത്രമാരെ പുത്രമാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. ഇന്നടുത്ത് ഇത്ര നാളെ ജീവിച്ചിരുന്നു, പുത്രമാരെ പുത്രമാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. ഇന്നടുത്ത് കുറച്ച് നാളെ ജീവിച്ചിരുന്നു, പുത്രമാരെ പുത്രമാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. ഈ അതെ ജീവിതത്തിന്റെ രത്നം ചുരുക്കം. പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. എല്ലാ മരണത്തിൽ കലാശിക്ക. എന്നാൽ ഈ സെമിനറിക്കകത്തൂടെ നടന്നു പോയപ്പോ ഇതിനകത്ത് ഒരു സദ്വർത്തമാണ്. എന്താണെന്നറിയാമോ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവമോനെ റാപ്ചർ ചെയ്തതിനോ, ദൈവമോനെ പൊക്കിയെടുത്തതിനോ ഒരു ദിവസം ലോകത്തിലെ അപ്രത്യക്ഷനായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു വന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സത്യം പ്രാപിച്ചു. വേദപുസ്തകം പരിശോധിക്കുന്ന ഒരു സത്യഭക്തന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? ഒരുത്തൻ ഈ ലോക ജീവിത കാലത്ത് തന്നെ വഷളത്വം നിറഞ്ഞ തലമുറയിൽ തന്നെ ദൈവത്തോടുകൾ നടക്കാൻ കഴിയുമെന്ന് ചെല്ലു. എല്ലാവരും നന്നായിട്ട് നന്നാടാൻ കിട്ടുന്നു. ആഴ്ച നടക്കാൻ എല്ലാവരും വഷളായിട്ട് നടക്കുമ്പോൾ ആരോഗ്യ ദൈവത്തോടുകൂടെ നടക്കുന്ന പോലെ നടക്കാൻ പരിപാടി ഉണ്ടെങ്കിലേ നടക്കൂ. രണ്ടാമത് അങ്ങനെ ദൈവത്തോടുകൂടി നടന്ന ഈ വ്യക്തി അവൻ നല്ല സാധ്യം പ്രാപ്തി എപ്പോഴാണെന്നറിയാമോ? ചത്തു കഴിഞ്ഞാൽ. എന്റെ ദൈവം ഇന്ന് പലരോടും ആത്മീയത്തിന്റെ ഉറപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് ഒന്നും പറയാൻ നിൽക്കുന്നു. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്നെ അറിയാൻ നിൽക്കുമെന്ന് പൈസലോ. എന്നാൽ എന്റെ വേദപുസ്തകം പറയുന്നത് ഇവിടെ വെച്ച് തന്നെ പ്രാപിക്കാമോ? യേശുവിന്റെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പരിശോധിച്ച് നോക്കിയാൽ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ആത്മാവിന്റെ ഉറപ്പ് പ്രാപിച്ചു കൊള്ളണമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതിവിടെ അവൻ എതിർക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുള്ള സാക്ഷ്യം അവൻ പ്രാപിച്ചു. ഇന്ന് ഇന്ന് ഒരാളിനെ കുറിച്ചുള്ള ബാക്കി മുഴുവൻ പറയുന്ന എപ്പോഴാണെന്നോ ചത്തു കിടക്കും. ഈ ചത്തു കിടക്കുമ്പോൾ അനേകം ആളുകൾ ഈ മലയാളി പറയുന്ന എങ്ങനെയാണെന്നോ അങ്ങേക്കാണ് തേടും. ഏതായാലും ഇവനെ ഇവന്റെ ശരീരം നിൽക്കുന്നല്ലോ അങ്ങേക്കാണ്. എല്ലാ ആത്മാർത്ഥം പറയുന്നത് ഈ ചരിത്ര പ്രശ്നം കണ്ടാകും. 99% മതിരെ പൈസല്ലോ ആരെയും ദൈവത്തിന്റെ വൈകലേ. ഇവിടുന്ന് ഞാൻ നീയും പല പറഞ്ഞു പോകുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് സാക്ഷ്യം പ്രാപിക്കണം എന്നതോ? ദൈവമോനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഈ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് മരണം കൂടാതെ പറന്നു പോകുന്ന ഒരു ഹാനോക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വിശുദ്ധന്മാരുടെ ഉദ്ഭാവനത്തിന് ഒരു ചെറിയ മന്ദിയ നേടും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മള് അടുത്ത അധ്യായത്തിലേക്ക് കടക്കണം. ഞാൻ തൊട്ടുതൊട്ട് ഓടിപ്പോവുകയാണ്. ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോ ലോകം ഒരു പെരുവഴിയിൽ കൂടെ നീങ്ങലോ. ഭൂമിയിൽ മനുഷ്യർ വർദ്ധിച്ച് പെരുതി. അതിനെ തിരിച്ചറിയുന്നത് ചില ആളുകൾക്ക് ഒരു പറച്ചിലുണ്ട്. എന്താണെന്നറിയോ? ഈ ധാരോളം കുഞ്ഞുങ്ങളുള്ളത് അനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണം. ആരും ഒരിക്കലും ഇങ്ങനെ വ്യാഖ്യാനങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യനെ അനുഗ്രഹിച്ചപ്പോൾ ആ അബ്രഹാമിനെ വിളിച്ച് പറയുമ്പോൾ രണ്ട് അവ ഉപമാനങ്ങൾ പറഞ്ഞു. ഇതിന്റെ സമ്മതി വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മേഘത്തെ പറഞ്ഞു വെക്കാൻ ആകട്ടെ. ഒന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വരും, കടപ്പത്തെ മണി പോലെ വരും. രണ്ടും രണ്ടു തരത്തിലുള്ള പെരുക്കം വന്നിരിക്കും തോന്നുന്നു. ദൈവത്തെ വിളിച്ച് നേരാൻ വഴിയിൽ പോകുന്നവൻ വർദ്ധിച്ചാലും അത് നക്ഷത്രങ്ങളെ പോലുള്ള വർധനമായിരിക്കും. ഇപ്പോഴത്തെ വർധനവ് കടപ്പുറത്താണെങ്കിൽ പോലെയാ ഉയർത്തിയോ ദൈവത്തോട് ബന്ധമില്ലാത്ത വർധനമാണ്. പൈസലോ. ഇവിടെ വിശുദ്ധ സന്തതി വർദ്ധിക്കുന്നതിനേക്കാൾ എണ്ണം പറഞ്ഞ് വർദ്ധിക്കുകയാണ് കരയ സന്തതി. മനുഷ്യർ ഭൂമിയിൽ അർപ്പിച്ചു കരുതി. ആറാം അധ്യായം വായിച്ചാൽ അറിയാം ഇന്നത്തെ പരിപാടി എന്നാണ്.
ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു.
ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ട്, ഞാൻ വെട്ടിച്ചിരിക്കട്ടെ. ദൈവം ആദാമിനെയും ഹവ്വയെയും കൂട്ടിച്ചേർത്തപ്പോൾ ഒരുത്തൻ ഒരു ഭാര്യ മോണോഗമി പോളിഗമി. അടിസ്ഥാനം എന്താണ്? ദൈവം എല്ലാം കൂട്ടിച്ചേർത്തല്ല, ദൈവത്തിന് കേട്ടല്ല, ബോധിച്ചതുപോലെ അവിടെ മുതലാണ് കാലക്കേട് ആരംഭിച്ചത്. ബോധിച്ചതുപോലെ ഈ ദേവസ്വത്തിൽ തന്നെ ഒന്ന് ചില ആളുകൾ എന്നിട്ട് ഉച്ചരിക്കുന്നത് എന്താ നീ ഏതെന്ന് ചോദിച്ചാ അതെനിക്ക് അങ്ങനെ ബോധിച്ചിരിക്കുന്നു, എനിക്കത് ഇഷ്ടമാ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കാതെ എനിക്ക് ബോധിച്ചിരിക്കുന്നു, അതാണ് എന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതമേ തകരാറാണ്. അങ്ങനെ ഓരോരുത്തരും എനിക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുത്തു എന്നുള്ള വാക്കാണ് ചില ഇംഗ്ലീഷ് ഭാഷാതലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. വീണ് പോയവരെന്നാണ്, അത് ദൂതന്മാർ എന്നുള്ള അർത്ഥത്തിൽ ചില ആളുകൾ എടുക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. ദൂതന്മാര് മാരിയിലൊന്നും കഴിക്കാനായിട്ട് കൂടി വരുന്നില്ലോ. ദൈവത്തെ ആരാധിക്കുവാനായി വിളിക്കപ്പെട്ട വിശുദ്ധകരമായിരിക്കുന്ന അതേ മനുഷ്യവർഗം അവരുടെ വലിയ തിരഞ്ഞെടുപ്പും നഷ്ടമാക്കി വീണുപോയവരായി അകപ്പെട്ടവരായി അവർ തങ്ങൾക്ക് തന്നെ ബോധിച്ചവരായി തങ്ങളുടെ സ്വന്തം വികാരങ്ങൾ കരുതലായി അവർ നടന്നതിന്റെ ഫലമായിട്ട് അവർ സദാചാരം നശിച്ചു. ബോധിച്ചതുപോലെ നടക്കുക, എവിടെ ബോധിച്ചതുപോലെ നടക്കുമോ അതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് ഞാൻ വായിച്ചു ലഭിക്കാം.
അപ്പോൾ
പ്രത്യേക ഘട്ടങ്ങളിൽ സംസാരിക്കാം. അപ്പോൾ
മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല.
അനിവാരിയുടെ ഒരു വാദം എന്റെ നിന്റെ ഗതി എന്ന് പറയുന്നത്, നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വാദിക്കുന്നതാണ് എന്റെ ഇതിന്റെ അനുഗ്രഹം. ദൈവം തമ്മിലാണ് നമ്മൾ നിന്ന് പറന്നു പോകുന്നത്, നമുക്ക് അയ്യോ കഷ്ടം. ദൈവം നമ്മളിൽ മൗനമാകുന്നത്, നമുക്ക് അയ്യോ കഷ്ടം. ഹലോ, മനുഷ്യൻ ദോന്യവാസം നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു, ഇനിയും മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, അതിനകത്ത് നിങ്ങൾ തിരിച്ചു നോക്കിയത് ഇതിനു മുമ്പേ അവന്റെ ജഡം തന്നെയല്ല, ഇപ്പൊ ജഡം തന്നെയാണ്. ചില ആളുകളോട് ഇടപെടുമ്പോൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അവരുടെ നോട്ടം കാണുമ്പോൾ, അവർ അവരെ അല്പസമയം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പച്ച ജഡം ഈശ്വരോ. അവൻ ജഡം തന്നെയാണ്, ദൈവം നമ്മുടെ വിധിയാണ്. അത് എനിക്ക് ദൈവം നമ്മുടെ പറയുന്നു. ഇവന്റെ മനുഷ്യന്റെ നന്മകൾ, അവന്റെ അതിശയങ്ങൾ, അവന്റെ ഭക്ഷണത്വം നിമിത്തം വെട്ടിച്ചുരുക്കുന്ന ഒരു ന്യായാധിപതിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആവശ്യമില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മാറ്റപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് മൂന്ന് കാലഘട്ടങ്ങളെ പുലനിലേക്ക് നടന്നതായി നിങ്ങൾ ഓർക്കുന്നില്ലേ? നോഹയുടെ കാലം പോലെ, ലോകത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലമാകും. നോഹയുടെ കാലത്തിന് സമാനമായ ഒരു കാലം, ലോകത്തിന്റെ കാലത്തിന് സമാനമായ ഒരു കാലം മനുഷ്യപുത്രന്റെ വരവിന് മുമ്പായിട്ട് ലോകത്തിൽ അനുഭവിക്കുമെന്ന് പറഞ്ഞു. എന്താണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ മുഖമുദ്രകൾ? തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുക്കും വിവാഹത്തിനെടുത്തും ജീവിച്ചു. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ കാര്യപരിപാടികളോട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് ഈ ഓരോ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. എന്താ ഞാൻ എവിടെയോ ഒരു കർമ്മസന്ധനെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, അവള് അവധിക്ക് കിട്ടി. അവധി കഴിഞ്ഞിട്ട് അവിടെ കോളേജ് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവൾ തിരിച്ചു പോകാനായിട്ട് അവന്റെ പെട്ടി ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ്. പക്ഷേ ബാക്കി എത്ര ദൈവത്തും ശരിയാകുന്നില്ല. കാരണം ചില പുത്തൻ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവധി കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഉണ്ടാക്കിയ അച്ചപ്പും കൊഴലപ്പും ഒക്കെ കെട്ടായി കഴിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് കുറച്ച് സ്ഥലം വേണം, അത് കളയാൻ പറ്റുക. പിന്നെ പോയിട്ട് ഈ അണ്ടത്തെ രണ്ടു മൂന്ന് ഈ മാസികകളുടെ വാർഷിക പതിപ്പുകളും അതും എടുത്തിട്ടുണ്ട്, അത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കുക വെക്കുക, പുത്തനായി പാടുന്ന സാരി വെക്കുക എടുക്കുക, ഇറക്കി പ്രദർശിപ്പിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. മുമ്പേ വെല്ലുവിളിച്ച കാര്യം പറഞ്ഞതുപോലെ എവിടെയോ ഒരു അപാകതയുണ്ട്, ഏതാണ്ട് ഒന്ന് അധികമുണ്ട്. ഓരോന്നും അവൾ പുറത്ത് വെച്ചേക്ക് നോക്കുമ്പോൾ അയ്യോ ഇത് വിറ്റു പോകാനൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്, അത് പിന്നെ എടുത്താൽ. അങ്ങനെ പല പ്രാവശ്യം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ബാക്കി കഴിഞ്ഞ് അവസാന ഏതാണ്ട് ഒരു സാധനം വെടി വെച്ചപ്പോ വെട്ടിയായി. ഏതോത്തം വെടി വെച്ചപ്പോ വെട്ടിയായി. ആ അവസ്ഥ ഇന്നത്തെ ലോകത്തിന് സംഭവിച്ചിരിക്കുക. ഒഴിവാക്കിയപ്പോ കാര്യമെല്ലാം സാധിക്കുന്നു. എത്രമാകും ഇങ്ങനെ പരസ്യമായി പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. 15 മിനിറ്റ് എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ 15 മിനിറ്റും കൂടെ ഞാൻ ഇന്ത്യക്ക് അനുവദിക്കുക വേണ്ടി കൈകൊണ്ട് പ്രവർത്തിക്കും. കണ്ണിനെ ചൊല്ലാൻ കൂടെ അഭിവൃദ്ധിയൊക്കെ എങ്ങനെയായി ഫൈസലോ? ആ കുറ്റിച്ചോറാൻ കിടക്ക് ഫൈസലോ. ദൈവം പണിയുന്നില്ലെങ്കിൽ പണിയപ്പെടുന്നില്ല, ദൈവം കാക്കുന്നില്ലെങ്കിൽ സൂക്ഷിക്കപ്പെടുന്നില്ല. അതിനാവിലെ ഉണരുന്നതും താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് അഭിവൃദ്ധി നേടാൻ ശ്രമിക്കുന്നതെല്ലാം വെറുതെയാണ്. തന്റെ പ്രിയനോ അവർ ഉറക്കത്തിനെന്ന പോലെ നൽകി ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതവൃത്തത്തിൽ നിന്ന് കുടുംബവൃത്തത്തിൽ നിന്ന് ദൈവത്തെ അകറ്റിക്കൊണ്ട് വേദപുസ്തകം ഒഴിവാക്കിക്കൊണ്ട് പാഠപുസ്തകം മാറ്റി വെച്ചുകൊണ്ട് ആരാധന നീക്കി വെച്ചുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ജീവിതമേ പരാജയം. എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്ന പല കുടുംബങ്ങളിലും ഞാൻ സ്നേഹിക്കുന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നെ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളും എന്നോട് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിക്കും, ചോദിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പറയും. സ്വന്ന വലിയ നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ വൃത്തത്തിൽ മലയാള ഭാഷ തീരെ കളയാതിരിക്കാൻ നോക്കണം എന്ന് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ശ്രമമാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്നുകൂടാൻ ഒരു സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ തലമുറയിൽ പിടിക്കുന്ന കൊളുത്ത് അത് മാത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് കൂട്ടി വളർത്തുന്ന കൊളുത്ത് കുടുംബ പ്രാർത്ഥന മാത്രമാണ്. കുടുംബ പ്രാർത്ഥനയിൽ നിന്റെ അടുക്കൽ അവർ വന്നു കൂടുന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അവർ ചാടിപ്പോയത് തന്നെയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും, അല്ലാത്തതെല്ലാം ചെലവിപ്പോ. ഒരു സഹോദരി ഒരിക്കലും ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറയാം, ഇസ്രോ അതായത് ഈ 128-ാം സങ്കീർത്തത്തിൽ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരുവിധങ്ങൾ പോലെ അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒരുവിധങ്ങൾ പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ട് സഹോദരൻ എന്നോട് പറയാം, ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരങ്ങനെയാണ്. ഞാൻ ഇന്ന് അറിയാനും കേൾക്കി ചോദിച്ചു ഏത് മേശയ്ക്ക് ചുറ്റും, മൂന്ന് മേശയ്ക്ക് ൂട് മേശയ്ക്ക് ചുറ്റും എല്ലാവരും വരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഒരെണ്ണം അടുക്കേലോ. സുഹൃത്തേ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ നിന്റെ അടുക്കൽ വന്നു കൂടുന്ന കുഞ്ഞുങ്ങളായിരിക്കും മിക്കതയും നിനക്ക് ഉപകാരമായിരിക്കുന്നത്. അവരായിരിക്കും നിന്നോട് വാസം ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം കാട് കയറി പോകുന്നതെല്ലാം ഇന്ന് രാത്രി മറക്കരുത്. തലമുറകൾ കണ്ട് കൈവഴിയായിട്ട് പോകും, ഒരുപോലെ എനിക്ക് ബോധിച്ച വഴി കൊടുക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഒന്നാമത്തെ ശാപം, എന്റെ ആത്മാവിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി, ഇനി എന്റെ ആത്മാവിനോട് വാദിക്കില്ല. എന്റെ ദൈവങ്ങളെ, ദൈവം തമ്മിലാണ് നമ്മളെ വഴക്ക് പറയാത്ത ഒരു കാലം വരികയാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ പലപ്പോഴും ഞങ്ങളെ പോലുള്ള പല ഉപദേശിമാരും വന്ന് ചെറിയ നാശനങ്ങളൊക്കെ നൽകുന്നത് നിങ്ങളുടെ നല്ല കാലം വിചാരിച്ചോണ്ടാണ്. ശരിക്കലോ ആരും വഴക്ക് പറയാനില്ലാത്ത ഒരു കാലം വരുന്നത് നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഉപദേഷ്ടാക്കന്മാർ വരാത്ത, ദൈവദാസന്മാർ വന്ന് നിങ്ങളെ വഴക്ക് പറയാത്ത കാലം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ ഞാൻ പറയുന്ന ആളുകളൊന്ന് ചോദിച്ചാൽ മതി. സൗരാജാവ് എന്ന് പറഞ്ഞ ആളുകൾ ചോദിച്ചാൽ മതി. ഇദ്ദേഹം ദൈവത്തിന്റെ നിന്ന കാലത്ത് എപ്പോഴും കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആളുണ്ടായിരുന്നു. സമൂഹം പറയുന്നത് അങ്ങനെ തിരിഞ്ഞാലും വഴിപോലെ ഇങ്ങോട്ട് തിരിഞ്ഞാലും വഴിപോലെ അതിലേക്ക് എത്തിപ്പോയി എന്നാൽ ഇതിൽ കേൾക്കാതെ ഓരോ വഴി കൂടെ മുമ്പോട്ട് പോയതിനാൽ ഒരു ദിവസം ഇവരാൾ തീരുമാനിച്ചോ ഇനി എന്നോട് കണ്ടിട്ടില്ലായിരുന്നില്ല യേശുലോ. അന്ന് മുതൽ സമൂഹം രാമയിലേക്ക് പോയി, പിന്നെ സൗരമാരും കണ്ടിട്ടില്ല. അസ്വസ്ഥതയുണ്ടായപ്പോൾ ഒരു ദൈവദാസന്റെ ആലോചന കിട്ടാൻ സാധ്യത ഇല്ലാതെന്നപ്പോൾ എനിക്ക് ദൈവദാസന്മാരുടെ ആലോചന കിട്ടാമെന്നപ്പോൾ ഈ സൂത്രക്കാരെയും ആ വിചാരകന്മാരെയും ഭൂതക്കാരെയും ഒക്കെ തെളിപ്പോ. ആ ചില ആളുകളുണ്ടല്ലോ ജീവനോടെ ഇരിക്കുമ്പോൾ കാണിക്കുന്നതൊക്കെ കാണിക്കാതെ വരേതാത്മാക്കളെ വരുത്തുന്ന പ്രേതാത്മവിദ്യോ സമൂഹത്തെ വരുത്തിത്തരണമെന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ ചമ്മലിൽ വന്നു കേൾക്കുകയില്ല. എന്നിട്ട് സമൂഹത്തിന് ആത്മാവിൽ വന്ന് അനുകൂലം നിർമ്മിച്ചു പോകുന്നു. ഞാൻ ആ ഭാഗവുമൊക്കെ നിർത്തുക. ഹല്ലേലൂയ്യ! ദൈവത്തിന്റെ രണ്ടാമത്തെ സാരം കേൾക്കണമോ? ഞാൻ ഭൂമിയിലും ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ, ഒരു പ്രളയം വരുത്തും. മനുഷ്യനിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രതിവാദം ഞാൻ ഇല്ലാതെയാക്കും. രണ്ടാമത് ഞാൻ ഭൂമിയെ ഫിസിക്കലായി നശിപ്പിക്കും. ഒന്നാമത് ആത്മീയ, അത് അന്ധകാരം. രണ്ടാമതായിട്ട് ഭൗതിക ശിക്ഷ. ഇത് രണ്ടും അത് മനുഷ്യന്റെ അകപ്പറത്തിന്റെ വിചാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അല്പസമയം കൂടെ പ്രാർത്ഥനയോടുകൂടെ നോഹയുടെ കാലത്ത് ജനങ്ങൾ തിന്ന് കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്ത് പോന്നു എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതകാലത്ത് പ്രാർത്ഥനയോ ദൈവചിന്തയോ അശേഷമില്ലായിരുന്നു. പ്രളയം അവരെ മുടിച്ചു കളയുന്നവരെ അവർ വെറും മെറ്റീരിയലിസ്റ്റിക്കായിട്ട് പദാർത്ഥ മാത്ര വാദികളായിട്ട് അവർ മുന്നോട്ട് തിരി. ഇനി ഞാൻ പറയട്ടെ, രണ്ട് പട്ടണങ്ങൾ യൂത ശിക്ഷാവിധിയുടെ സാദൃശ്യങ്ങളായിട്ട് അവരെ എടുത്തു കാണിക്കുന്നുണ്ട്. സ്വർഗവും ഗോമോറ തുടങ്ങിയ പട്ടണങ്ങൾ ദുർന്നടപ്പ് ആചരിച്ചു. ഈ ആരോ പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് ഒരു വാക്യം തോന്നുന്നത് ഈ ലോകത്തിന്റെ പെർമക്കൾ ഇങ്ങനെ സോതോമുരിയിൽ ഇരുന്ന് അപ്പനും അമ്മയും എല്ലാം കൂടെ ഇങ്ങനെ ഉല്ലാസമായിട്ട് രസിച്ച് ഇരിക്കുമ്പോൾ ഈ പെൺപിള്ളാര് ഇങ്ങനെ അപ്പനോടും അമ്മയോടും രസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ആ കളിനോടങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ, ഈ പല തമാശകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ അവരുടെ ചിലർക്ക് സന്തോഷം പൂർണ്ണമാണെങ്കിൽ ദൈവമക്കളെ കൊണ്ട് കളിയാ എവിടെയെങ്കിലും ഉള്ള ദൈവമക്കളെ ഒക്കെ ഓർമ്മ വരുന്നവരെ ഉണ്ടാവുന്ന കളിയാക്കിയെങ്കിലും ജനത്തിൽ രസം വരുള്ളൂ. അതുപോലെ ഈ ലോകത്തിന്റെ പ്രമക്കൾ പലരെ കളിയാക്കിയ കൂട്ടത്തില് ഇങ്ങനെ പറഞ്ഞെന്നാണ് ഒരാൾ ഭാവന എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചിറ്റപ്പനി പേര് നമ്മൾ അറിയിക്കുന്നത് അംഗീകരിച്ചത് ഇപ്പൊ എല്ലാവരും കിഴ പണി എന്നാണ്ട് കുടിലിട്ട് താമസം പുള്ളി പാട്ട് പാടി പ്രാർത്ഥിച്ചാൽ ഇപ്പോഴും ഗ്രാമവാസിയായിട്ട് നടക്കില്ല, വില്ലേജാണ്. നമുക്ക് ഇതൊന്നുമില്ലെങ്കിലും അവൾ ഒന്നാന്തരം പുരവാസികളാണ്, സിറ്റിസൺസാണ്. എഴുതല്ലോ അപ്പച്ചനെ പോക്കറ്റ് റേഡിയോ പോലില്ല, ചിക്കറ്റ് ഇവിടെ ടി വി എഴുതല്ലോ. അതിന്റെ മുമ്പിൽ ഇവരിൽ രസിക്കുക. അതിലൊക്കെ തുല്യ ചെറുപ്പക്കാര് ഇത് കാണാനായിട്ട് ഇതിനെ ഏതായിട്ട് കൊടുക്കാനായിട്ട് വന്നിരിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം സന്ധ്യാസമയത്ത് അതിഥികൾ അവിടെ വന്നത്. ആരും ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത രണ്ട് അതിഥികൾ ഏസലോ. ആ വേഷത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു, ആര് വന്നാലും അപമാനിച്ചിരിക്കുക. ചില വേഷങ്ങളുടെയാണ് പ്രത്യേകത. ആദ്യമായിട്ട് വരുന്നവരെ അപമാനിച്ചു, എന്നാൽ ഇവരെ ഒന്ന് അപമാനിച്ചേ കാണിക്കാത്തു. പക്ഷേ ഈ പ്രാവശ്യം ആള് വന്നിട്ടുണ്ടോ ഏസലോ? ആരല്ല, ഈ വന്ന ആളുകൾ അസാമാന്യരായിരുന്നു. അവരൊക്കെ ആയിരുന്നു അവരെ ആക്രമിക്കുവാനും ആളുകളെ കരം തെട്ടി അന്ധത പഠിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവം അന്ധത പഠിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, കണ്ണു വന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹാലേലൂയ! അന്ധത പഠിക്കാമെന്ന് വഴിയൊന്നും നിശ്ചയം കാണുകയില്ല. ഹാലേലൂയ! എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് രാത്രിയിൽ ഒരു വലിയ പങ്ക് ആളുകളെ അന്ധത പഠിപ്പിച്ച ശേഷം ആ കൊച്ചി വീട്ടിൽ ഒരു പ്രസംഗം നടന്നു. ീപ്പൊലി നടന്ന ദൂതന്മാരുടെ പ്രസംഗം എസ്കറ്റോളജിയായിരുന്നു വിഷയം. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടോണ്ട് ആള് കുറവായിരുന്നു എനിക്ക് ദൂത് വന്നിരുന്നു. എനിക്കത് മനസ്സിലായോ? അപ്പൊ നിന്റെ ദൂത കഴിഞ്ഞാൽ നീ നന്മ മനസ്സിലാക്കുന്നത്. ദൈവം തന്നെ ഞാൻ അതിനെ എടുത്തു വിട്ടത് എനിക്ക് ഒറ്റ മനുഷ്യരെ കണ്ടാലും തോന്നുന്നു. അതേല്ല ഈ സ്വന്തത്തെ ദൂതന്മാർ കണ്ണ് നല്ല ദൂതാണ്. ദൂതിന്റെ വിഷയമോ ഓടിപ്പോക്ക്. നാളെ ഈ ദേശമില്ല, ഇവിടെ അഗ്നിയിൽ നിന്നതും അത് മൂടുവാൻ പോകുകയാണ്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക. നാളെ ഈ ദേശം ഉണ്ടായിരിക്കില്ല. ആ പ്രസംഗം കേട്ടേച്ച് ഈ ഈ ലോകത്തും കുടുംബവും ഉറങ്ങാൻ പോയതിരിക്കാൻ. ഹാലേലൂയ. ഉഷസായപ്പോൾ ദൂതന്മാർ ലോകത്തിനെ ബന്ധപ്പെടുത്തി. ഞാൻ അവരുടെ സംഭവം വിവരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇതേ ദിവസം ചാവുകടലായിട്ട് ആ പ്രദേശം മാറി. ഹാലേലൂയ. ലോകത്തിന്റെ നാളിലും സോത് അതെ നോഹയുടെ കാലത്തും അതെ ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ രണ്ട് കാലങ്ങളെ പലരോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രന്റെ വന്നതോടടുത്ത കാലവും ഇതിന് സമാനമായിരിക്കുമെന്ന്. എന്താണ് പ്രത്യേകത? ഈ കാലത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കാമെങ്കിൽ ദൈവചിന്ത കൂടാതെ ആത്മീയത്തിന് സ്ഥാനം കൊടുക്കാതെ ജീവിതത്തിൽ നിന്ന് ആത്മീയത്തെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികം മാത്രമാണ് ജീവിതമെന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് ആണ്, രസം മാത്രമാണ്, തമാശ മാത്രമാണ് എന്ന് മാത്രം ഭാവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജഡമയന്മാരായ ആളുകളെ കൊണ്ട് കരപുറ തീർന്നിരിക്കുകയാണ്. അതിന്റെ നേരെ ദൈവം ഒരു കൊടി ഉയർത്തിയിരിക്കുക. എന്താണ് ഞാൻ പ്രളയം? മൂന്നാമത്തെ മനുഷ്യപുത്രന്റെ കാലത്തുള്ള ബന്ധത്തിൽ ഇനിയും വരാൻ പോകുന്നത് ദൈവത്തിന്റെ അറിഞ്ഞ ഞാൻ കാര്യം പറയാം. ഇനി പ്രളയമല്ല, ഇനി അഗ്നിപ്രളയം. ഭാഷകന്മാരായി നടക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം മാത്രം അതേ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ദേവന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹാലേലൂയ. എന്താ സംഭവം? അങ്ങനെ അനേകർ ഭാഷകന്മാരായി നടക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ ഒരു ഡീവിയേഷൻ കാണുന്നു. ഞാൻ റവൻസ് വന്നിട്ട് വായിപ്പിക്കുന്നില്ല. എന്നാൽ നോവയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അനേകം വചനന്മാരായി നടക്കുമ്പോൾ ഒരുത്തൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ചിലർ ചോദിച്ചേക്കും അതെന്താ ഒരുത്തൻ മാത്രം ദൈവകൃപ ലഭിച്ചത്? ദൈവം മനഃപൂർവമായിട്ട് ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഒരാൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്, പൗലോസ് പുഴവക്ക തിരുന്ന ആളുകളോട് പ്രസംഗിച്ചപ്പോ ഏതോസം എഴുതിയിരിക്കുന്നത് കർത്താവ് യുദ്ധിയായുടെ ഹൃദയം തുറന്ന അച്ഛനെ അത്ഭുതികളത് വായിച്ചേക്ക് ചോദിക്കുന്നത് കർത്താവ് അങ്ങനെ ചെയ്തത്. അത്രയും പേർ അവിടെ ഇരുന്നിട്ട് അത് ഒരാളുടെ ഹൃദയം മാത്രം തുറന്നു കൊടുത്തതാണ് ദൈവം മുഖപക്ഷം കാണിച്ചതല്ലേ? അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത് പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ കയറി വന്ന് പ്രസംഗിക്കാൻ മാത്രം ആദ്യം പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷം ഇല്ലെന്ന. ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. അവിടെ പഴയ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ലുദിയെ കുറിച്ച് പറയുന്നത് തുയർത്തയിൽ ആ പട്ടണക്കാരി രക്താംബരം വിൽക്കുന്നവരുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായോ ഒരു സ്ത്രീ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ സ്ത്രീയെ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് രണ്ട് പ്രീ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ദൈവമക്കൾ കേൾക്കണം. നമ്മൾ ദൈവമക്കളായിത്തീരുന്നതിനെ വേണം അറിയോണ്ട്. അത് മർമ്മം. എന്താണ് യോഗ്യത? ഒന്നാമത് അവൾ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് തന്നെ അവൾ ദൈവഭക്തയായിരുന്നു. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം അല്ല അതിന്റെ അർത്ഥം. നീ ഇന്ന് രാത്രി ഒരു ഹിന്ദു ആയിരിക്കട്ടെ, നിനക്ക് ലഭിച്ച വെളിച്ചത്തിൽ നീ പഠനാർത്ഥതയോടെ ഈശ്വരനെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവഭക്തനാണ്. നീ ഇന്ന് രാത്രി ഒരു ഭക്തിയുള്ള മുസ്ലിം ആണെങ്കിൽ നീ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. നീ നിഷ്പക്ഷമായി ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവം വെളിപ്പാടിന്റെ ഉന്നത തലത്തിൽ എത്തിക്കും. ആശിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. ആശിക്കുന്നത് തൃപ്തിപ്പെടാൻ പോകുന്നവരുടെ പ്രീ ക്വാളിഫിക്കേഷൻ വെള്ളം പോലും കുടിക്കാതെ ആ പുഴവക്കത്തിൽ നിന്ന് ഒതുങ്ങിക്കുന്ന ബാക്കി സ്ത്രീകളെല്ലാം കലകൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചു. ഈ രണ്ട് പുരുഷന്മാരുടെ മുഖത്തെ ഗൗരവം വരുന്നോ? അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ ബിസിനസിനേക്കാൾ ശക്തി കൂടി ഏതാണ്ട് കാര്യമാണ്. ഇതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് അവൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കാതെ അവൾക്ക് ഭാഗ്യമായി തീർന്നു. ചിലരെ കയറിട്ട് വലിച്ചാൽ ഇനി ഞങ്ങൾ എന്താ പറയാത്തെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഓ സാമീപിക്കുന്നു. ഞാൻ ചെല്ലോട് രണ്ടെണ്ണം ചോദിക്കുന്നു, ഒട്ടും സമയം ചാകാൻ സമയം അങ്ങനെയാണെങ്കിൽ സമയം കണ്ടെത്തണം. ഈ ലോകം നിനക്ക് സൗജന്യമായി സമയം തന്നിട്ട് എനിക്ക് ദൈവങ്ങളായി തീരുവാൻ സാധിക്കില്ല. ഈ മനഃപൂർവ്വം നിന്റെ ലൗകികമായ പ്രോഗ്രാം വെട്ടി ചുരുക്കി ദൈവത്തിനെ കേൾക്കുവാൻ നീ കടന്നു വരണം. നീ വരണം, ശ്രദ്ധിക്കണം, അന്വേഷിക്കണം. എത്യോപ്യൻ സാങ്ങൽ എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു? അവൻ പുറജാതിക്കാരനായിരിക്കുമ്പോ യെരുശലേമിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. അവൻ മന്ത്രിയായിരിക്കുമ്പോ തന്നെ അവൻ ആത്മീയത്തിന് വേഗം ചെയ്യാൻ സമയമുണ്ട്. അവന് വേദവസ്ത്രം വാങ്ങിക്കാൻ മനസ്സുണ്ട്, വായിക്കാൻ സമയമുണ്ട്, മനസ്സിലാകാത്ത ഭാഗം ചോദിക്കാനുള്ള വിജയവുമുണ്ട്. അവന്റെ ദൈവം അനുഗ്രഹിക്കാതിരിക്കയില്ല. ദൈവത്തിന്റെ പൈതലെ എനിക്ക് പരമാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കുക. അപ്പോ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോ ഒരാൾ നന്നാകാൻ തുടങ്ങുന്നു, ഗുണം വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു ചെറിയ കൈതാങ്ങളുടെ
കുട്ടികളാണ്
എന്തായാലും തന്നെ താൻ രക്ഷിക്കുന്നവനെ ദൈവം രക്ഷിക്കുന്ന നാത്തവാക്കി ഉണ്ടാകാമെന്നോ എനിക്കും നിനക്കും അതെ ദൈവത്തിന്റെ പദ്ധതിയോട് യോജിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ മനസ്സുള്ളവർക്ക് ഒരു കൈതാങ്ങൾ തരുവാൻ ദൈവത്തിന് സന്തോഷമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിർണയപ്രകാരം നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്റെ അന്വേഷണവും ദൈവത്തിന്റെ വിളിയും കൂടെ കൂടുമ്പോൾ നിന്റെ രക്ഷയായി. അതുകൊണ്ട് ഈ കാലം ഒരു വല്ലാത്ത കാലം. ദൈവങ്ങളെ ഞാൻ ലോഹയെ കുറിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ക്ലോസിംഗ് വേർഡ്സ് പറയട്ടെ. എന്നാൽ ലോഹയ്ക്ക് ആ തലമുറയിൽ യഹോവയുടെ കൃപ ലഭിച്ചു. തലമുറയിൽ എല്ലാവർക്കും കിട്ടിയതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റയർ കേസ്, എക്സെപ്ഷൻ കേസ്, ഭൂരിപക്ഷം തന്നെ മാത്രമല്ല ഈ തലമുറയെ നശിപ്പിക്കുമെന്ന് ദൈവം അത് വേഗത്തിന് വാങ്ങി പറഞ്ഞിട്ടുണ്ട്. അവർ ലോഹയെ ഉണർത്തിയതുപോലെ, അബ്രഹാമിനെ ഉണർത്തിയതുപോലെ ഈ തലമുറയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ തലമുറയിലെ ലോഹയായി തീരുവാൻ, അബ്രഹാമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് ലോഹമുണ്ടായിട്ട് പോലെയാണ്. ഒന്ന്, ലോഹയുടെ ജീവിതം തലമുറയിൽ ദൈവം പ്രത്യേകം സന്ദർശിച്ച് തലമുറയുടെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ ദൈവം വേർതിരിക്കുന്ന വ്യക്തിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ അത് നോക്കാതെ തന്നെ എന്ന് പറയട്ടെ, ഹീ ഹാഡ് എ റൈച്ചസ് ലൈഫ്. അവൻ നീതിമാനായിരുന്നു, ഒരു നീതിയുള്ള ജീവിതം അവനുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ലൈഫ് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, വെറും പ്രസംഗം മാത്രമല്ലായിരുന്നു. അവനോട് അടുക്കുന്നവർക്ക് അവന്റെ വിശുദ്ധ ജീവിതം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. അത് തന്നെയുമല്ല, ദൈവത്തിന് സ്വന്തം അവന്റെ ആരാധന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ ആരാധിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയിലാണ്. എബ്രായലേഖനം 11 അധ്യായം, അതേ സ്വാതന്ത്ര്യമായ അധ്യായം എന്ന് പറയുമ്പോൾ അവിടെ നോവയെ കുറിച്ച് പറയുന്നത് അവന് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ അവൻ പ്രവർത്തിച്ചെന്ന ക്രൈസ്തണ്ടോ. അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗം തന്നെ, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഭാഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, യഹോവ കൽപ്പിച്ചതുപോലെ ക്രൈസ്തണ്ടോ ദൈവത്തിന് പ്രസാദകരമായ വിശുദ്ധ വസ്തുക്കളെ, യാഗവസ്തുക്കളെ അവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ശുദ്ധിയുള്ളതിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ ആരാധന കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം വ്യക്തിനെ വിളിച്ച് പറയുന്നു ചോദിച്ചാൽ, തലമുറയുടെ മുമ്പിൽ വിടവിൽ നിൽക്കുന്ന മനുഷ്യൻ, ഇതിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാധനയിലും ദൈവത്തിന്റെ വ്യവസ്ഥ പാലിക്കുന്നവനായിരിക്കും. ഇനി വേദസന്നിധി, ലോകയുടെ ജീവിതം വിശുദ്ധമായിരുന്നു, അവന്റെ ആരാധനയും ദൈവപ്രാണിലുള്ളതായിരുന്നു. മാത്രമല്ല അവന് തലമുറയോട് മെസ്സേജുണ്ടോ? ഈ ഞാനത് വേദസ്വം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കി. ഈ ലോകയുടെ മെസ്സേജിന്റെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല, അത് പത്രോസിന്റെ ലേഖനത്തിൽ എവിടെയെങ്കിലും കണ്ടരാണെന്ന് വ്യക്തമാക്കാൻ ഇവരുടെ പ്രസംഗം എങ്ങനത്തെ പ്രസംഗമാണ്? ഞാൻ ദേവസ്വത്തിന്റെ നോക്കി നോക്കേണ്ട പ്രസംഗം കഥാപ്രസംഗം ഒരു മായ ഫേസ്ലോ ആലമായ കടയില്ലാത്ത സാഹിത്യ പ്രസംഗമല്ല വായനകോളങ്ങളെ കുറിച്ചുള്ള പ്രസംഗമല്ല. അതൊന്നും പറയാൻ അല്ല, തീർന്നവരാ നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നു. ഒരു പോസ്റ്റ്മാന്റെ കയ്യിൽ ടെലിഗ്രാം കൊടുത്തയച്ച ഞാൻ പറയാറുണ്ട്, ഈ പോസ്റ്റ്മാൻ ലോകത്തിൽ എഴുതുന്ന ഒരു പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ എനിക്ക് എഴുതി എഴുതുകൊണ്ട് വീട്ടിൽ കൊടുക്കാറുണ്ട്. എല്ലാവരും വായിച്ചു അവനെടുത്ത് വായിക്കാൻ, അവനൊരു ബേറായിന്റെ ചന്ത അവരുടെ കൈകിട്ട് എഴുതി കളയാൻ വീട്ടിൽ കൊണ്ടുവന്നിരിക്കാം. നിങ്ങൾ ഞാനും ദൈവത്തിന്റെ സന്ദേശം തകർന്നു കൊടുക്കുന്നവർ മാത്രമായിരുന്നാൽ മതി, നമ്മൾ സന്ദേശം കേൾക്കാൻ ജനത്തിന് ആഗ്രഹമില്ല. ഒരു നേതാവിന്റെ കൽപ്പന കേൾക്കാൻ ജനം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സന്ദേശം അതിന്റെ വാഹനന്മാരായിരുന്നു കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനാണ് ദൈവം നമ്മളെ ഒരു നീതിപ്രസനി ആയിരിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകമോ ലോക പ്രീച്ചിങ്ങും ആക്ടിങ്ങും കൂടെ ഒന്നിച്ച പ്രസംഗിക്കുന്നവർ തന്നെ കയ്യിലെടുക്കുക. കെട്ടകത്തിന്റെ പണി തകുതിയാക്കി നടക്കിയമാണ് കവലതോന്ന് പ്രസംഗിക്കുക. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഈ ചില ആളുകൾ എനിക്ക് അമേരിക്കയുടെ നിങ്ങളെ പേടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളെല്ലാം പ്രസംഗിക്കും. എന്താ താമസിക്കാണെങ്കിൽ ഇനിയും വരികയും പ്രസംഗത്തിന്റെ ക്ഷാമമൊന്നും ഇവിടെ ഉണ്ടാകില്ല. ഇസ്ലാം ഈ ചരിത്രം പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ അവരുടെ മനസ്സിൽ പറയും ഇതിന്റെ കൂടി ഇന്ന പോയിന്റിലൂടെ ചേർക്കാനും തിരക്കടിക്കാനും ഇരിക്കുന്ന ആളുകൾ അവരുടെ എന്തോ പ്രസംഗിക്കുന്നു. ഇസ്ലോ ഒരിക്കൽ ആളുകൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരാളോട് പറയാ അവർ ഇന്നടത്ത് പറഞ്ഞ ഉദാഹരണം അതുകൊണ്ട് പറഞ്ഞിട്ട് നേരെ പ്രശ്നം ഞാൻ ഒക്കെ ഈ ഭയങ്കരന്റെ ഒരു കാര്യത്തിൽ എന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്, ജനങ്ങളെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹോമിലെറ്റിക്സിലെ ഒരു വലിയ പോയിന്റാണ്, ഓഡിയൻസ് മുഴുവൻ തല്ലിക്കെല്ലാം വന്നിരിക്കുന്നവരാണെങ്കിലും മഹാകൊലപ്പെടാനാണെങ്കിലും അവരെ ബഹുമാനിച്ച് വിളിക്കാവും. ജെന്റിൽമെൻ അല്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട്. എന്നാലും ഇതിനെ വിളിക്കാറും പ്രസംഗശാസ്ത്രമാണ്. എന്നാൽ പ്രസംഗശാസ്ത്രം പഠിക്കാതെ ഇന്ത്യ പ്രസംഗിക്കാൻ ഇറങ്ങിയ ഒരാളുണ്ട്, അദ്ദേഹത്തിന് വരാൻ ഗവർണർ പാർട്ടിസ്റ്റ് അദ്ദേഹം ഇത് പഠിക്കാതിരുന്ന ഭാഗ്യമായി അദ്ദേഹം വിളിച്ചോ സർവസമ്മതികളെല്ലോ സാമാന്യകാര്യാണെന്ന് താനില്ലാന്ന് മഹാവിയോഗന്മാർ ശാസ്ത്രിമാർ ജനത്തിന്റെ മൂപ്പന്മാര് പരീശന്മാര് സദൂക്യര് പടയാളികള് ഹേരോദ്യര് എന്ന് വേണ്ട വമ്പിച്ച തലയെടുപ്പുള്ള ആളുകളെല്ലാം വന്നു കൂടി നിൽക്കുമ്പോൾ അടങ്കര വിളി സർപ്പസന്തതികളെ ഐസലോ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയണമെന്ന് അതെ പ്രസംഗശാസ്ത്രത്തിൽ ഒരു ധൃതിയുണ്ട്. പ്ലീസിങ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. അതാണ് അന്ത്യകാലത്ത് പ്രസംഗശാസ്ത്രം കൂടുതൽ പ്രയോഗിക്കുമെന്നുള്ളതിന് പൗലോസിന്റെ ഒരു വാക്യം തെളിവാണ്. എന്താണ്? അന്ത്യകാലം വരുമ്പോൾ സ്വന്തം മോഹങ്ങൾ പത്തവണ്ണമുള്ള ഉദ്ദേശാക്കന്മാരെ കേൾക്കും എന്ന് പറഞ്ഞാൽ കേൾവിക്കാരന്റെ രസം എന്താണ് അതനുസരിച്ച് പ്രസംഗിക്കും. അതേസമയം ദൈവം യോനായെ അയച്ചപ്പോൾ പ്രസംഗ വിരോധമായി പ്രസംഗിക്കുവാൻ എന്നോട് പറയുമ്പോൾ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് പറയുവാൻ പൈസല്ലോ ജനത്തെ അനുദാനത്തിന് വേണ്ടി ഒഴുക്കുവാൻ അതാണ് ആവശ്യമായി. നമുക്ക് അത് ഈ വാക്കിൽ അവസാനിപ്പിക്കാം. സ്നോഹ ക്ഷുഭനായി ശ്രമിച്ചു ദൈവത്തെ നമസ്കാരം ആരാധിച്ചു അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വരെ പെട്ടെന്ന് ഒരുക്കി ബൈസലോ ഒരുക്കുമ്പോൾ തന്നെ അവൻ കണ്ടവരോടെല്ലാം പ്രസംഗിച്ചു. നോവയുടെ പ്രസംഗത്തിന് പോയിന്റുകൾ തീരെ കുറവാണ്. ബൈസലോ ഈ പോയിന്റ്സ് അനുസരിച്ച് മാറ്റിട്ടാകുന്നത് നോക വാസവാൻ പോലും കിട്ടുകയില്ല. നോവയുടെ പ്രസംഗത്തിന് ആരോ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റ് ഉള്ളു, എവിടെ പ്രസംഗിച്ചാലും നോക്ക് പ്രസംഗം മാറ്റി പറയാൻ പോലും അത് ഇന്ന് പ്രസംഗിച്ചാൽ തന്നെ ആളുകൾ അത് കഴിഞ്ഞു അത് തന്നെ രണ്ട് പോയിന്റ് എന്നും ഒരു പുതുമയില്ലാത്ത പ്രസംഗം. നോക്കേണ്ട പ്രസംഗത്തിന് രണ്ട് പോയിന്റ് ഇതേ ഉള്ളൂ, അടക്കോ പുറത്തോ. നോക്കേണ്ട പ്രസംഗത്തിന് രണ്ട് പോയിന്റ് പ്രളയം വരുമ്പോൾ നീ അടക്കോ പുറത്തോ. പൈസലോ മൂന്നാമതൊരു പോയിന്റില്ല, അകത്തി കെട്ടി പുറത്തു. പൈസലോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നേരിട്ട് കിട്ടുമെന്ന് പൈസലോ. അതുപോലെ തന്നെ നോക്കേണ്ട പ്രസംഗം വളരെ അർജന്റ് ആയിരുന്നു. ചില പ്രസംഗം കേട്ടാൽ തോന്നും ഇന്ന് പറഞ്ഞ ബാക്കി 1995 ആകുമ്പോൾ ഞാൻ വരും ഞാൻ പറഞ്ഞോളാം വന്നില്ലെങ്കിലും അധ്വനി അങ്ങനെ തോന്നും. ജനങ്ങളെ പ്രസംഗം ലോകയുടെ പ്രസംഗം ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ അവസ്ഥ എന്താകുന്ന നോവലിലേക്ക് അത്തനായ സൈമസാറിന്റെ വേദവികാരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിത ഞാൻ മലപ്പുറത്ത് വായിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. സൈമസാർ അത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്, നമുക്കൊക്കെ പരിചയമാകുന്ന ഭാഷയില് അദ്ദേഹം ഒരു ഗ്രാമീണ ഭാഷയിൽ ആ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു കുടിലിൽ പാർക്കുന്ന ഒരു വ്യക്തി അവിടെ മണ്ണെണ്ണകളെ കത്തിച്ചാണ് വെട്ടം കാണുന്നത്. അതുകൊണ്ട് ഒരു വീട്ടിലെ ഗൃഹനായിക വീട്ടിലെ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് മണ്ണെണ്ണ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് വിടുക. ഞാൻ കുട്ടിയോട് പറയുന്നത് നീ കട കൊടുക്കുന്നതിന് മുമ്പേ പോയി എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരണം, കരകൂട്ടിയാ പിന്നെ കിട്ടുകയില്ല. അതെ രാത്രിയിൽ ഞങ്ങളെ ഇപ്പം തിരിക്കേണ്ടി വരും, അതുകൊണ്ട് നേരത്തെ പോയി കട കൂട്ടുന്നതിന് മുമ്പേ കിളക്കിന്റെ എണ്ണ വാങ്ങിക്കണം എന്ന് പറയുന്ന ആ വെറും ലളിതമായ ഗ്രാമീണ അതെ വസ്തുതയാണ് അദ്ദേഹം നോവയുടെ പ്രസംഗത്തോട് ചേർത്ത് അത് പറയുന്നു. കടകൂട്ടും മുൻപേ വിളക്കിനെന്ന ായി വാങ്ങിച്ചു കൊണ്ടിടായി കൊടിയോരു രാത്രി ദീപമെന്നേരോടിരുടിൽ ഇരുന്നു പോകും. ഇതെന്ന് പറഞ്ഞാൽ ദുഃഖം വിഷമോ. രാത്രി വരുന്നതിലൂടെ വിളക്കിന്റെ എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ കൊടിയ രാത്രി വരുന്നുണ്ട്, നീ അന്ധകാരത്തിലിരുന്ന് വിരമിക്കേണ്ടി വരും. എന്താന്ന് മനസ്സിലാകുന്നില്ല എന്റെ വ്യാഖ്യാനം. മരണം വരും മുൻപ് മദ്യരെല്ലാം ശരിയാക്കിയിടണം നിരാത്മകാര്യം. മരണമാകുന്ന കരിമ്പടലിനെ പുതപ്പിക്കുന്നതിന് മുമ്പ് ഇതിൽ ഒന്നിനെ കൂടുന്നതിന് മുമ്പ് ആത്മാവിന്റെ കാര്യം നീ സാധിച്ചെടുക്കണം. നമ്മുടെ രക്ഷകൻ പറഞ്ഞത് ആർക്കും പ്രവർത്തിയാൻ കഴിയാത്ത രാത്രി വരുന്നു, അതുകൊണ്ട് പകരുന്നിടത്തോളം അയച്ചവന്റെ പ്രവൃത്തിയെ ചെയ്യുക. ആർക്കും പ്രവർത്തിക്കാൻ കൂടാ കഴിയാത്ത സമയം വരുന്നു. സരണാനാത്മലോകത്തിൽ ചെന്നിട്ട് രണ്ട് കാര്യങ്ങൾ അതെ മരണത്തിന് ശേഷം നേടിയെടുക്കാൻ ശ്രമിച്ചു. ഒന്ന് തനിക്ക് വേണ്ടി ആത്മരക്ഷ, തന്റെ സഹോദരന്മാരെ വിവരം അറിയിക്കുന്ന ജോലി, രണ്ടും സാധ്യമല്ലെന്ന് അതെ കർത്താവ് ഉപമയിൽ കുറച്ചറിയിച്ചു. എല്ലാം മനസ്സിലായിട്ടും പിന്നെ അവരെ സാധിക്കുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നടക്കുക. അതുകൊണ്ട് രാത്രി ഞാൻ പറയട്ടെ, ലോകം രണ്ട് ചേരിയായി തിരിയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരും അന്വേഷിക്കാത്തവരും, അന്വേഷിക്കാത്തവരുടെ എണ്ണം കൂടുതലാണ്. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഭൗതികത്തിന് മുൻതൂക്കം കൊടുത്ത് പോകുന്നവരുടെ നിരം വലുതാണ്. എന്നാൽ അതെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ വളരെ നേരിയതാണ്. അവരുടെ വഴി ഇടുക്കമുള്ളതാണ്, അവരുടെ പാദം ഞെരുക്കമുള്ളതാണ്, അതിലേക്ക് കടക്കുന്നവർ ചുരുക്കമാണ്. എങ്കിലും അവരുടെ കൂടാരങ്ങളിൽ ആരാധനയുടെ ധ്വനി വരുന്നു. ജീവിതമേ കായൽ കായൽ നേടിയ വർഗം ദൈവത്തെ കൂടാതെ പന്തിരക്ക പട്ടണങ്ങളും അവന്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും എല്ലാം പ്രളയക്കെടുതിയും ചക്രങ്ങളും മണ്ണടിഞ്ഞു പോയ വിവരം ഇന്ന് രാത്രി ഞങ്ങളെ അറിയിക്കുന്നു. എന്നാ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കെട്ടുപണി ചെയ്തത് അബ്രഹാമിനോട് ചോദിച്ചു. അബ്രഹാം പാർത്തിരുന്ന ദേശത്തിന്റെ അധിപതിയായ അത് ബാബിലോണിലെ സാമ്രാജ്യകൾ പങ്കുവെച്ച അവരുടെ മഹനീയ മന്ദിരങ്ങൾ മണ്ണടിഞ്ഞു പോയപ്പോൾ അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം അത് മാൻമേഡല്ല, അത് മനുഷ്യനിർമ്മിതമല്ലാ, അത് നിലനിർത്തുന്നു. മനുഷ്യനോ കെട്ടപ്പെട്ടതെല്ലാം തകർന്നു പോകുന്നു. രാത്രി കേട്ട വാചനത്തിന്റെ മുമ്പിൽ ഭൗതികത്തിന് മുൻതൂക്കം കൊടുക്കാതെ ഭൗതിക പാച്ചിലിൽ ദൈവത്തെ മറക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നല്ലൊരു അന്തം പ്രാപിക്കാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനത്തിന്റെ മുമ്പിൽ സന്തോഷമുള്ളവരും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരും എന്നിവരും കരങ്ങളെ കാണുമെന്ന് വാഴ്ത്തട്ടെ. ഹല്ലേലൂയ്യ. കേട്ട വചനങ്ങൾ ആദ്യം നിങ്ങളെ ആശീർവദിക്കട്ടെ.